നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആൻഡ് റിവർ ഓഫ് ഡൗട്ട് ഭാഗം 2. 1913 ഡിസംബർ മാസം 12-ാം തീയതി പ്രഭാതം. ഉറച്ച ശരീരവും ഇരുണ്ട നിറവും 5'3" ഉയരവുമുള്ള കാഞ്ചിതോ ഹോണ്ടോൺ ന്യൂവാക്കി എന്നു പേരുള്ള ഒരു സ്റ്റീം ബോട്ടിൽ ഒരാളെ പ്രതീക്ഷിച്ച് നിൽപ്പാണ്. ബ്രസീലിന്റെ തെക്കൻ ഭാഗത്ത് ബ്രസീൽ പരഗ്വ അതിർത്തിയിൽ പരഗ്വ അപ്പ നദികളുടെ സംഗമ സ്ഥാനത്താണ് ഒരു ബോട്ടിൽ ഇദ്ദേഹം കാത്ത് നിൽക്കുന്നത്. ഇതേ സമയം അങ്ങ് അകലെ നിന്നും പരഗ്വൻ അതിർത്തിയിൽ നിന്ന് ഇതേ നദിയിലൂടെ മറ്റൊരു സ്റ്റീം ബോട്ട് ആവി തുപ്പിക്കൊണ്ട് ഇതേ ദിശയിലേക്ക് വരുന്നുണ്ടായിരുന്നു. തെക്കേ അമേരിക്കയിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ആ 2 മാസങ്ങൾക്കുള്ളിൽ താൻ പങ്കെടുക്കാമെന്നേറ്റിരുന്ന മീറ്റിങ്ങുകൾ, പ്രഭാഷണങ്ങൾ ഇതെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ശേഷം സാഹസിക പര്യടനത്തിന് വേണ്ടിയിട്ട് ബ്രസീലിലേക്ക് തിരിച്ചു വരുന്ന റൂസ്വെൽട്ടിനെയും കാത്താണ് ഈ കാഞ്ചിതോ ഹോണ്ടോൺ ഈ പരഗ്വ നദിയിൽ, ഈ പരഗ്വ ബ്രസീൽ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കാത്ത് നിൽക്കുന്നത്. ഇനി ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടർച്ചയായിട്ട് 2 മാസങ്ങൾ യാത്ര ചെയ്ത് വേണം, അതും കുറച്ച് ദൂരം ഈ ബോട്ടിലും ബാക്കി കുറച്ച് ദൂരം ഓവർലാൻഡ് ജേർണിയും ഒക്കെ നടത്തിയ ശേഷം ഇവർ പോകേണ്ട ശരിക്കുള്ള സ്ഥലം റിവർ ഓഫ് ഡൗട്ട്, അതിൻ്റെ ഹെഡ് വാട്ടേഴ്സ്, അതായത് ആ ഒരു നദി തുടങ്ങുന്ന ഏതാണ്ട് ആ ഒരു ഭാഗത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്നാണ് ശരിക്കുള്ള എക്സ്പെഡീഷൻ ടു അൺനോൺ ആരംഭിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ചുവടിലും ഇവർ കൂടുതൽ കൂടുതൽ ആമസോൺ വനങ്ങളിലേക്ക് ഉള്ളിലേക്ക് കയറി പോകുകയാണ്. അപകടം പതിയിരിക്കുന്ന ആ ഓരോ ചൂടിലും ഇവർ ബാഹ്യ ലോകത്ത് നിന്നും പുറം ലോകത്ത് നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അന്ന് രാവിലെ 11:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അകലെ നിന്ന് വന്ന ബോട്ട് ഇവരുടെ അരികിൽ എത്തുകയും കാഞ്ചിതോ ഹോണ്ടോൺ റൂസ്വെൽട്ടിനെ കാണുവാൻ വേണ്ടിയിട്ട് ഈ 2-ാമത്തെ സ്റ്റീം ബോട്ടിലേക്ക് കയറുകയും ചെയ്തത്. പരസ്പരം കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന ഈ 2 പേർക്കും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ബഹുമാനം ഉണ്ടായിരുന്നു. 2 പേരും അവരവരുടെ രീതിയിൽ പ്രശസ്തരായിട്ടുള്ള 2 വ്യക്തികളാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, റൂസ്വെൽട്ടിന് പോർട്ടുഗീസും ഇദ്ദേഹത്തിന് കാഞ്ചിതോ ഹോണ്ടോണിന് ഇംഗ്ലീഷും അറിയില്ലായിരുന്നു. ഈ 2 ഭാഷയും അറിയാവുന്ന ഒരാൾ ഇക്കൂട്ടത്തിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ റൂസ്വെൽട്ടിൻ്റെ മകൻ കെർമിറ്റ് റൂസ്വെൽട്ട്. റൂസ്വെൽട്ടിനും ഹോണ്ടോണിനും ഇടയ്ക്ക് ഈ കെർമിറ്റ് ഒരു ദ്വിഭാഷയായിട്ട് പ്രവർത്തിച്ചു. അതുമാത്രവുമല്ല, റൂസ്വെൽട്ടിനും ഹോണ്ടോണിനും പൊതുവായിട്ട് അറിയാമായിരുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു, ഫ്രഞ്ച്. ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി അതിനുശേഷം കാര്യങ്ങളൊക്കെ ഈ ഹോണ്ടോൺ വിശദീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 2 സംഘങ്ങളും അവിടെ നിന്ന് ഒരുമിച്ച് ബ്രസീലിൻ്റെ അതിർത്തിയിൽ നിന്ന് ബ്രസീലിൻ്റെ അകത്തേക്ക് ഒരുമിച്ച് നീങ്ങി. അങ്ങനെ 15 ഡിസംബർ അവർ ബ്രസീലിയൻ അതിർത്തി പട്ടണമായിട്ടുള്ള കൊറുമ്പയിൽ എത്തിച്ചേർന്നു. ബ്രസീൽ ബൊളീവിയ അതിർത്തിയിൽ പരഗ്വ എന്ന് പറഞ്ഞ പേരുള്ള ഇതേ നദിയുടെ തീരത്ത് തന്നെയാണ് ഈ കൊറുമ്പ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട്, കൊറുമ്പ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു സമയം കൊണ്ട് ഹോണ്ടോണും റൂസ്വെൽട്ടും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അമുൻസനും റോബർട്ട് പിയറിക്കും തുല്യനായിട്ടുള്ള ഒരു പരിവേഷകനാണ് ഹോണ്ടോൺ എന്ന് തന്നെയാണ് റൂസ്വെൽട്ട് കരുതുന്നത്. ഈ കൊറുമ്പയിൽ വെച്ചിട്ടാണ് ഈ ഒരു യാത്രയിലെ ഒരു വലിയ മേജർ ഹണ്ടിങ് റൂസ്വെൽട്ട് നടത്തിയത്. റൂസ്വെൽട്ട് ഒരു ജാഗുവാറിനെ വെടിവെച്ച് വീഴ്ത്തി. ഇത് വെറുതെ വിനോദത്തിന് വേണ്ടിയിട്ട് ഇവർ ഹണ്ടിങ് നടത്തുന്നതല്ല, ഇവരുടെ ഈ യാത്രയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. മ്യൂസിയങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റഫുകൾ, ഈ മൃഗങ്ങളുടെ തോലുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിക്കണം, അതാണ് ഈ യാത്രയുടെ 2-ാമത്തെ ഉദ്ദേശം. അങ്ങനെ ഒരു 10 ദിവസങ്ങൾ ഇവർ വേട്ടയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കൊറുമ്പയിൽ തന്നെ കഴിഞ്ഞുകൂടി. അതിനുശേഷം 1913 ക്രിസ്തുമസ് ദിനത്തിൽ 25-ാം തീയതി അവർ കൊറുമ്പയിൽ നിന്നും യാത്രയായി. ആ ഒരു ദിവസം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പനയോലകൾ വെച്ചിട്ട് ഈ ബോട്ടുകൾ 2 ഇങ്ങനെ അലങ്കരിച്ച് നല്ല രീതിയിലൊക്കെ വെക്കുവാൻ വേണ്ടിയിട്ട് ഹോണ്ടോൺ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹോണ്ടോൺ ഈ റൂസ്വെൽട്ടിനും സംഘത്തിനും വേണ്ടുന്ന സകല കാര്യങ്ങളും മുൻഗണന കൊടുത്തു തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ റൂസ്വെൽട്ട് വെറും ഒരു സാഹസിക സഞ്ചാരി മാത്രമല്ല, ഒരു മുൻ അമേരിക്കനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നേരത്തെ പ്രസിഡൻ്റായിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിഥിയാണ് ഈ റൂസ്വെൽട്ട് എന്ന് കരുതി തന്നെയാണ് അദ്ദേഹത്തിന് സന്തോഷിക്കാൻ വേണ്ടുന്ന സകല കാര്യങ്ങളും ഈ ഹോണ്ടോൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഹോണ്ടോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകൾ, ബ്രസീലിയൻ പട്ടാളക്കാർ, അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ്, ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ, അവരൊക്കെ ഇവരുടെ സഹായിയായിട്ടും വേട്ടയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ റൂസ്വെൽട്ടിനെ അത്ര കാര്യമായിട്ടൊന്നും ബോധിച്ചില്ല. തടിച്ച ശരീരവും സോഡാക്കുപ്പി ഗ്ലാസും ഒക്കെ വെച്ച് നടക്കുന്ന ഈ റൂസ്വെൽട്ടിനെ പറ്റിയ പണിയൊന്നുമല്ല ആമസോൺ എക്സ്പെഡീഷൻ എന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ 1914 ന്യൂഇയർ ദിനത്തിലുണ്ടായ ഒരു സംഭവം ഇവരുടെ അഭിപ്രായമെല്ലാം അങ്ങ് മാറ്റി. അന്ന് കുറച്ച് ബ്രസീലിയൻ പട്ടാളക്കാരൊക്കെ ആയിട്ട്, ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആയിട്ട് ഇദ്ദേഹം തീരത്ത് വേട്ടയ്ക്ക് പോയതാണ്. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു, കുറേ കുന്നുകളും മലകളും ഒക്കെ കയറി ഇറങ്ങി വേണമായിരുന്നു ഇവർക്ക് പോകാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രസീലിയൻ പട്ടാളക്കാർ അവർ ക്ഷീണിച്ച് അവശരായി. കുറച്ച് പേര് വഴിയിലിരുന്നു, തങ്ങളിനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞു, തിരികെ വരുമ്പം കാണാം എന്ന് പറഞ്ഞിട്ട് അവർ വഴിയിലിരുന്നു. ബാക്കി ചിലർ മടങ്ങിപ്പോന്നു. അവസാനം ഇവരെല്ലാം വിട്ടിട്ട് റൂസ്വെൽട്ടും മകൻ കെർമിറ്റും കൂടെ കാട്ടിലേക്ക് കയറുകയും വേട്ട നടത്തിയിട്ട് തിരികെ വരികയും തിരികെ പോരുന്ന വഴിയിൽ അവശനായിട്ട് കിടന്നിരുന്ന ഒരു ബ്രസീലിയൻ ഓഫീസറെ കൈകൊണ്ട് താങ്ങിയെടുത്ത് തിരികെ ബോട്ടിൽ എത്തുകയും ചെയ്തു ഈ റൂസ്വെൽട്ട്. ഇത് കണ്ടതോടെ ബാക്കിയുള്ള ആളുകൾക്ക് റൂസ്വെൽട്ട് എന്താണ് എന്ന് മനസ്സിലായി. ഇദ്ദേഹം ഈ ആമസോണിന് പറ്റിയ ഉരുപ്പിടി തന്നെയാണ്. ഇതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന ഇവർ 1914 ജനുവരി മാസം 16 തപ്പുറപ്പോവാൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് 1909 കാഞ്ചിദോ ഹോൺഡോൺ ഈ റിവർ ഓഫ് ഡൗട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയ സ്ഥലമാണ് ഈ തപ്പുറപ്പോവാൻ. നാട്ടുകാരുടെ കുറച്ച് കുടിലുകൾ, പിന്നെ ഹോൺഡോണിന്റെ ഈ ടെലിഗ്രാഫിക് കമ്മീഷന്റെ വകയായിട്ടുള്ള കുറച്ച് ടെന്റുകൾ, ഇത്ര മാത്രമായിരുന്നു ഈ തപ്പുറപ്പോവാൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ടെലിഗ്രാഫ് പണിക്കായിട്ട് ഹോൺഡോണും സംഘവും മുൻപ് കൊണ്ടുവന്നിരുന്ന കാളകൾ, കഴുതകൾ, ഇതെല്ലാം ആ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു നടപ്പുണ്ടായിരുന്നു. ഈ എക്സ്പെഡീഷൻ സംഘത്തിന്റെ ബോട്ട് മാർഗമുള്ള യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് റിവർ ഓഫ് ഡൗട്ട് വരെയും ഓവർലാൻഡ് ജേർണിയാണ് ഇവർക്കുള്ളത്. അതായത് കരമാർഗമാണ് പോകേണ്ടത്. അതിനു വേണ്ടുന്ന കാളകൾ, കോവർ കഴുതകൾ, ഇതെല്ലാം നേരത്തെ തന്നെ തൻ്റെ ആളുകൾ വഴി ഈ ഹോൺഡോൺ ഈ തപ്പുറപ്പോവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ ചുമക്കുവാൻ വേണ്ടിയിട്ട് 110 കോവർ കഴുതകൾ, അതുപോലെ തന്നെ വണ്ടികൾ വലിക്കുവാൻ വേണ്ടിയിട്ട് 70 കാളകൾ, ഇത്രയുമാണ് ഹോൺഡോൺ ഏർപ്പാടാക്കിയിരുന്നത്. ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. അതായത് ഈ ബോട്ടുകളിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കരയിലേക്ക് മാറ്റണം, വീണ്ടും പാക്ക് ചെയ്യണം, അതിനുശേഷം ഈ കഴുതകളുടെ പുറത്ത്, പിന്നെ ഈ കാളകൾ വലിക്കുന്ന വണ്ടികളിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഭദ്രമായിട്ട് കയറ്റുകയൊക്കെ വേണം. അതിനുവേണ്ടി കുറച്ച് സമയം ആവശ്യമാണ്. ഈ ഒരു സമയത്ത് ഈ എക്സ്പെഡീഷൻ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജോർജ് ഷെറി എന്ന് പറഞ്ഞ ഒരാൾ, ഈ ഒരു പേര് ഓർത്തിരിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. റൂസ്വെൽട്ടിൻ്റെ കൂടെ ഈ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഒരാളാണ് ജോർജ് ഷെറി എന്ന് പറഞ്ഞ പേരുള്ള പക്ഷി ഗവേഷകൻ. അദ്ദേഹം ഈ ഒരു സമയം വെറുതെ പാഴാക്കിയില്ല. ഇവർ ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെക്കാനായിട്ട് ദിവസങ്ങളെടുത്തു. ആ ഒരു സമയം കൊണ്ട് ഈ ജോർജ് ഷെറി എന്ന് പറഞ്ഞ മനുഷ്യൻ, ഇദ്ദേഹം അവിടെയെല്ലാം ഈ കാടുകളിലെല്ലാം കയറി ഇറങ്ങി നടന്നിട്ട് ഈ മൃഗങ്ങളുടെ സ്റ്റഫുകൾ ശേഖരിക്കുവാനും വേണ്ടിയിട്ട് കുറേ പക്ഷികളെ അദ്ദേഹം വെടിവെച്ചിട്ടു, ബാക്കി ചെറിയ പ്രാണികൾ, ശലഭങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹം കളക്ട് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി ഈ ഒരു യാത്രയിൽ ഇദ്ദേഹം വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു പണിക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് ഹോൺഡോൺ ഈ ഒരു സംഘത്തെ രണ്ടായിട്ട് ഭാഗിച്ചു. ഇതിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇവർക്ക് മുൻപേ സഞ്ചരിക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹമിൽക്കാർ എന്ന് പറഞ്ഞ ഒരാളെയാണ് ആ ഒരു സംഘത്തിൻ്റെ നേതാവായിട്ട് ഇദ്ദേഹം നിയോഗിച്ചത്. അവർ ഈ റൂസ്വെൽട്ടിൻ്റെയും ഹോൺഡോണിൻ്റെയും പ്രധാന സംഘത്തിൻ്റെ മുൻപേ, കുറച്ച് ദിവസങ്ങൾ മുൻപേ സഞ്ചരിക്കും. അതിൻ്റെ പ്രധാന കാരണം ഈ പോകുന്ന വഴി, ഇവർ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഹോൺഡോണിൻ്റെ ആളുകൾ നേരത്തെ വന്നിട്ട് ടെലിഗ്രാഫ് ലൈനുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് വെട്ടിത്തെളിച്ചിട്ട റോഡുകളാണ്. റോഡൊന്നുമല്ല, ഈ വലിയ കാടിൻ്റെ ഇടയിലുള്ള ചെറിയൊരു വിടവ്, അതാണ് ഇവർ ഈ റോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റോഡിലൂടെ ഈ അമിൽക്കാറും സംഘവും ഇവർക്ക് മുന്നേ സഞ്ചരിക്കും. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. റൂസ്വെൽട്ടിനും സംഘത്തിനും മുൻപേ ഇതുവഴി പോയ ശേഷം അവിടെയുള്ള തകരാറുകൾ, ചെറിയ ചെറിയ പാലങ്ങൾ, അതെല്ലാം തകർന്ന് കിടപ്പുണ്ടാവും. കാരണം ഇതുവഴി അങ്ങനെ ആളുകൾ പോകുന്ന വഴികളൊന്നുമല്ല. ഈ ഹോൺഡോണിൻ്റെ ടെലിഗ്രാഫിക് കമ്മീഷൻ്റെ ആളുകൾ മാത്രമാണ് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അതും വല്ലപ്പോഴും. അതുകൊണ്ട് ഈ പോകുന്ന റോഡിലുള്ള ഈ ചെറിയ ചെറിയ പാലങ്ങൾ, താൽക്കാലിക പാലങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങൾ തകർന്ന് കിടപ്പുണ്ടാവും. റോഡിൽ ഈ വലിയ മരങ്ങൾ വീണ് കിടപ്പുണ്ടാവും. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് അമിൽക്കാറിൻ്റെയും സംഘത്തെയും മുമ്പേ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുറകെ വരുന്ന മെയിൻ സംഘത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ റൂസ്വെൽട്ടിൻ്റെ സംഘത്തിന്, റൂസ്വെൽട്ടിനും ബാക്കിയുള്ള ആളുകൾക്കും വലിയ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണല്ലോ ഈ ഹോൺഡോണിൻ്റെ പ്രധാന ഡ്യൂട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത്. ഇനി ഈ ഓവർലാൻഡ് ജേർണിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, തൂക്കുകൾ, പിന്നെ ഈ ജോർജ് ഷെറിക്കും ബാക്കിയുള്ള ആളുകൾക്കും പര്യവേഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഈ ബാരോമീറ്റർ, തെർമോമീറ്റർ, അങ്ങനെയുള്ള പല മാവിനികൾ, പല സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഒരു വലിയൊരു എക്സ്പെഡീഷനാണ് ഈ പോകുന്നത്. ഇങ്ങനെയുള്ള സകല സാധനങ്ങളും, ഇതൊക്കെ കൂടാതെ തന്നെ ഇവർ അമേരിക്കയിൽ നിന്ന് കുറച്ച് വഞ്ചികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ റൂസ്വെൽട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിചാരം, ഇവിടെയുള്ള ആമസോണിലെ പ്രാകൃത വഞ്ചികൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ, ആ വഞ്ചികൾ ഉപയോഗിച്ചിട്ട് ഈ റിവർ ഓഫ് ഡൗട്ടിലൂടെ പോയി കഴിഞ്ഞാൽ തകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിർമ്മിക്കപ്പെട്ട കനേഡിയൻ വഞ്ചികൾ, അതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ വഞ്ചികൾ, ഈ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാളകൾ, അത് കാളകൾ കെട്ടി വലിക്കുന്ന വണ്ടികളിലാണ് ഈ വഞ്ചികൾ ഇവർ കയറ്റിയിട്ട് ഈ റോഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതുവരെയും റിവർ ഓഫ് ഡൗട്ട് വരെയും 6 കാളകൾ വലിക്കുന്ന ഒരു വണ്ടി, അതിൻ്റെ പുറകിലേക്കാണ് ഇവർ ഈ വഞ്ചികൾ ഓരോന്നായിട്ട് അടുക്കി അടുക്കി കയറ്റി വെച്ചത്. ശരിക്കും ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. കാട്ടിലൂടെ ഇത്രയും സാധനങ്ങൾ വഹിച്ചുകൊണ്ട് വേണം ഇവർക്ക് ഈ റിവർ ഓഫ് ഡൗട്ടിൻ്റെ ഹെഡ് വാട്ടേഴ്സിൽ, ആ നദി തുടങ്ങുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട്. രണ്ട് മൂന്ന് മാസങ്ങൾ എടുക്കുന്ന ഒരു ദീർഘമായ യാത്രയാണ് ഈ നടത്താനായിട്ട് പോകുന്നത്. നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഈ പരഗ്വൻ അതിർത്തിയിൽ നിന്ന് വടക്കോട്ടേക്കാണ് ഇവരിപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ നീക്കം, ഈ ഒരു മുന്നേറ്റം ഉച്ചിറാച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെയും വടക്കോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഉച്ചിറാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവർ കുറച്ച് ഇടത്തേക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീണ്ടും മാറും. ഈ ഉച്ചിറാച്ചിയിൽ നിന്നും ഈ പടിഞ്ഞാറേക്ക് വീണ്ടും ഒരു മാസം കൂടി സഞ്ചരിച്ചാൽ മാത്രമാണ് ഇവർക്ക് റിവർ ഓഫ് ഡൗട്ടിൻ്റെ ഹെഡ് വാട്ടേഴ്സിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നല്ലോ ആമസോൺ തടാകത്തെപ്പറ്റി, ആ പുരാതനമായ ഭീമൻ തടാകത്തെക്കുറിച്ചിട്ട്. ആ തടാകം പൊട്ടി ഒലിച്ച് ഈ അറ്റ്ലാന്റിക്കിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു കുന്ന് അതിനെ നേർപകുതിക്ക് തകർത്തിട്ടാണ് ഇത് പുറത്തേക്ക് ചാടിപ്പോയത്. ആ കുന്നിൻ്റെ ദക്ഷിണഭാഗം നമ്മൾ ബ്രസീലിയൻ ഹൈലാൻഡ്സ് എന്നും ഉത്തരഭാഗത്തെ നമ്മൾ ഗയാന ഹൈലാൻഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ റൂസ്വെൽട്ടും ഈ ഹോണ്ടോണും സംഘവും ഒക്കെ സഞ്ചരിക്കുന്നത് തെക്ക് ഭാഗത്തുള്ള ബ്രസീലിയൻ ഹൈലാൻഡ് വഴിയാണ്. ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഏതാണ്ട് പകുതിയും ഈ പറയുന്ന ബ്രസീലിയൻ ഹൈലാൻഡിലാണ് ഉള്ളത്. ഈ ബ്രസീലിയൻ ഹൈലാൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ കാടുകളൊന്നുമല്ല. ഇതിനുള്ളിൽ മലകൾ, താഴ്വരകൾ, നദികൾ, വരണ്ട സമതലങ്ങൾ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ തപ്പുര പോവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവരുടെ ഓവർലാൻഡ് ജേർണി ആരംഭിക്കുകയാണ്. ആദ്യമൊക്കെ ഇടവിട്ട് ഇടവിട്ട് മാത്രം മരങ്ങൾ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചു. അതെല്ലാം തന്നെ നല്ല ചൂടുള്ള പ്രദേശങ്ങളായിരുന്നു. ഇതിനുശേഷം ഇവർ മല കയറി തുടങ്ങി. അങ്ങനെ ഇവർ മല കയറി തുടങ്ങിയതോടെ ഉയരം കൂടിക്കൂടി വന്നതോടെ തണുപ്പ് സാവധാനം വന്നു തുടങ്ങി. ഓർക്കുക, നൂറുകണക്കിന് ആളുകൾ, ഈ മൃഗങ്ങൾ, ഇതെല്ലാം വലിക്കുന്ന വണ്ടികൾ, വലിയൊരു ജാഥ പോലെ അങ്ങനെ ഒരു സാധനമാണ് ഈ ആമസോൺ കാടുകളിലൂടെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ മുകളിലേക്ക് കയറി കയറി ഏതാണ്ട് 2000 അടി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല സമനിരപ്പുള്ള ഒരു സ്ഥലം എത്തിച്ചേർന്നു. ടേബിൾ ലാൻഡ്സ് എന്നാണ് ഈ ഒരു ഭൂപ്രകൃതിയെ നമ്മൾ വിളിക്കുക. ഇത്രയും ദിവസങ്ങൾ ഇവർ യാത്ര ചെയ്തു. അന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് ഇവർക്ക് ബ്ലാങ്കറ്റിനുള്ളിൽ കിടന്നുറങ്ങേണ്ട ഒരു ആവശ്യം വന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. കാരണം മുമ്പ് പറഞ്ഞല്ലോ, ഇവർ മുകളിലേക്കാണ് ഇപ്പോൾ കയറിയിട്ട് ഏറ്റവും മുകളിലുള്ള ആ ഒരു ടേബിൾ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വളരെ നിശബ്ദമായ ഒരു സ്ഥലമായിരുന്നു അത്. ഈ കയറ്റം കയറി ടേബിൾ ലാൻഡിൽ എത്തുന്നത് വരെയും ഒരൊറ്റ മൃഗങ്ങളെ പോലും ഇവർ വഴിയിൽ കണ്ടില്ല. അതുമാത്രവുമല്ല, രാത്രിയിൽ കൊതുക് ശല്യവും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മുതലാണ് ശരിക്കും ഇതൊരു വിനോദയാത്രയല്ല, ഇതൊരു സാഹസിക പരിവേഷണ യാത്രയാണ് എന്നുള്ള കാര്യം ഈ റൂസ്വെൽട്ടിന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായത്. കാരണം അന്ന് മുതലാണ് ഹോണ്ടോൺ ഉച്ചഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയത്. ചോറ്, ഇറച്ചി, ബീൻസ്, ബിസ്ക്കറ്റ്, കോഫി, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതുവരെയും ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ 6 മുതൽ 8 വരെയുള്ള സമയം, ആ ഒരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് വിതരണം ഉണ്ടാവുക. പിന്നീട് രാത്രി 8 വരെയും ഭക്ഷണമൊന്നും കിട്ടില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ ഈ രാത്രി 8 മണി ആയാലും ഇവർക്ക് ടെന്റ് അടിക്കാനുള്ള നല്ലൊരു സ്ഥലം കിട്ടത്തില്ല. അത് ചിലപ്പോൾ വീണ്ടും രാത്രി വൈകിയ ശേഷം 10-11 മണി ആയ ശേഷമാവും ഇവർക്ക് നല്ലൊരു സ്ഥലം കിട്ടുന്നത്. അപ്പോഴേ ഇവർക്ക് രാത്രി ഭക്ഷണം കിട്ടുകയുള്ളൂ. ചുരുക്കത്തിൽ ഇവരുടെ പ്രഭാത ഭക്ഷണം പിന്നെ രാത്രി ഭക്ഷണം, ഇതിനിടയ്ക്ക് ചിലപ്പോൾ 17 മണിക്കൂർ വരെയും ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും മാസങ്ങൾ നീണ്ടേക്കാവുന്ന ഈ ഒരു യാത്രയിൽ ഭക്ഷണം കരുതി വെക്കേണ്ട ഒരു ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ശരിക്കറിയാവുന്ന ആളാണ് കാഞ്ചിത ഹോണ്ടോൺ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഇവർ വീണ്ടും ആ ഇപ്പോൾ കയറിയ ആ ടേബിൾ ലാൻഡ് മല ഇറങ്ങാനായിട്ട് തുടങ്ങി. താഴെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വരണ്ട പ്രദേശമാണ് ഇവർ കാണുന്നത്. കഷ്ടിച്ച് കുറച്ച് മരങ്ങൾ, പുല്ല് തീരെയില്ല. നമ്മുടെ മനസ്സിൽ ആമസോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തിങ്ങി നിറഞ്ഞ ആ ഒരു ഭാഗമാണ്, മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഡെൻസ് ഫോറസ്റ്റാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. പക്ഷേ ഈ ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പല ടൈപ്പ് ഭൂവിഭാഗങ്ങളുണ്ട്. അങ്ങനെ ഈ ആമസോണിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്ന ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രത്യേകത ഇതാണ്. ചില സ്ഥലങ്ങളിൽ വലിയ മലകൾ, നിരപ്പായ സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, നദികൾ, ഇതുപോലെ വരണ്ട പ്രദേശങ്ങൾ, ഇതെല്ലാം മാറി മാറി വരും. ഇതുവരെയും ഇവർ ശരിക്കുള്ള ആമസോൺ വനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ അവിടെ ഇവിടെയായിട്ട് കുറച്ച് മരങ്ങൾ, പുല്ല് തീരെയില്ല. അങ്ങനെ ഒരു വരണ്ട സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തൂടെയാണ് ഇവർ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൃഗങ്ങളാണ് കഷ്ടപ്പെട്ടത്. ആദ്യത്തെ 20 മൈൽ ദൂരത്തോളം ഇവർക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. അന്നത്തെ രാത്രിയിൽ ഇവരെന്ത് ചെയ്തു, ഈ കാളകളെ ഇവർ കെട്ടഴിച്ചിട്ട് സ്വതന്ത്രരാക്കി. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അത് കറങ്ങി നടന്നിട്ട്, മേഞ്ഞ് നടന്നിട്ട് ഈ പുല്ലും വെള്ളമൊക്കെ കണ്ടുപിടിച്ച് അത് കഴിക്കട്ടെ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ കാളകളെ സ്വതന്ത്രരാക്കിയത്. ബ്രസീലിയൻ ഹൈലാൻഡ്സിൽ പെടുന്ന ഈ ഒരു പ്രദേശങ്ങളൊക്കെയും ഒരു കാലഘട്ടം വരെയും പുറം ലോകത്തുള്ള ആളുകൾക്ക് യാതൊരു പിടുത്തവും കൊടുക്കാതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. കാഞ്ചിത ഹോണ്ടോൺ ഈ ഒരു സ്ഥലത്തൂടെ ടെലിഗ്രാഫ് ലൈനുമായിട്ട് വന്ന ശേഷമാണ് ഈ ഒരു പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകത്തിന് മനസ്സിലായത്. ഇവിടെയുള്ള ഭൂപ്രകൃതി, വിവിധ മൃഗങ്ങൾ, ഇവിടെയുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മനുഷ്യ വർഗങ്ങളാണ് ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹോണ്ടോൺ ആണ് പുറം ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഇതേ സ്ഥലങ്ങളിൽ വെച്ച് തന്നെയാണ് മലേറിയ പോലുള്ള രോഗങ്ങൾ, ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണങ്ങൾ, ഇതിലെല്ലാം പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഒട്ടനവധി ആളുകളെ നഷ്ടമായത്. ചുരുക്കത്തിൽ ഹോണ്ടോണിന് പോലും പിടിതരാത്ത ഭൂപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലാണ് തങ്ങൾക്ക് മുന്നിലുള്ള യാത്ര എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ള ഒരു സൂചന ഈ റൂസ്വെൽഡിനും സംഘത്തിനും കിട്ടിയത്. ഇവർ പോകുന്ന വഴി നീളെ കോവർ കഴുതകളുടെയും കുതിരകളുടെയും കാളകളുടെയും ഒക്കെ എല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ചിതറക്കിടപ്പുണ്ട്. ഇതെല്ലാം തന്നെ ഇതേ വഴി മുൻപ് പോയ പര്യവേഷണ സംഘങ്ങളുടെ മൃഗങ്ങളാണ്. ചിലതൊക്കെ പട്ടിണി മൂലം മരിച്ചു, മറ്റ് ചിലവയെ ആ സംഘങ്ങൾ തന്നെ ഈ വിശപ്പിന് വേണ്ടിയിട്ട് ഭക്ഷിച്ചിട്ട് അതിൻ്റെ ബാക്കി അവിടെ കിടക്കുന്നതാണ്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മുൻ പര്യവേഷണ സംഘങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവരിപ്പോൾ വഴി നീളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുൻ സംഘങ്ങൾ എന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ ഹോണ്ടോണിൻ്റെ ആ ടെലിഗ്രാഫിക് സംഘവും ആ ഒരു കമ്മീഷനും ഉൾപ്പെടും. ഹോണ്ടോൺ റൂസ്വെൽഡ് സംഘം മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ അവരുടെ മുന്നിൽ കാണുന്ന കാഴ്ചകളാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇതേ സംഘം മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്കും ഈ സംഘത്തിൻ്റെ പുറകിൽ മറ്റൊരു കാഴ്ചയുണ്ട്. ഇവർ കടന്നു പോകുന്ന വഴികളിൽ ചില മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ ഒറ്റ തിരിഞ്ഞ് നടപ്പുണ്ടാവും. ചില മൃഗങ്ങൾ വഴിയിൽ വീണ് കിടപ്പുണ്ടാവും. ഇതേ സംഘത്തിൽപ്പെട്ട ഹോണ്ടോൺ റൂസ്വെൽഡ് സംഘത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് കെട്ടഴിഞ്ഞ് നടക്കുന്നത്, ചിലതൊക്കെ വഴിയിൽ വീണ് കിടക്കുന്നത്. പരിക്ക് പറ്റിയ മൃഗങ്ങളെ ഇവർക്ക് ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല, ഈ സ്പീഡിൽ ആ മൃഗങ്ങൾ വരില്ല. എന്ത് ചെയ്യും ഇവർ? മൃഗങ്ങളുടെ കെട്ടഴിക്കും, ഇതിൻ്റെ പുറത്തുള്ള സാധനങ്ങൾ മറ്റ് മൃഗങ്ങളുടെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ മൃഗങ്ങളെ അഴിച്ചുവിടും. അങ്ങനെ ഇവർ പോകുന്ന പോക്കിൽ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുന്നതും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും വഴിയിൽ വീണ് കിടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ റൂസ്വെൽഡും സംഘവും മറ്റൊരു അത്ഭുത കാഴ്ചയാണ് കണ്ടത്. വഴി നീളെ ഭക്ഷണ പാക്കറ്റുകൾ ചിതറിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ ക്യാനുകൾ അത് വലിയ വലിയ പെട്ടികളിലാക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത്തരം പാക്കറ്റുകൾ വഴി നീളെ ചിതറിക്കിടക്കുകയാണ്. ഈ പാക്കറ്റുകളിലൊക്കെ റൂസ്വെൽഡ് സൗത്ത് അമേരിക്കൻ എക്സ്പെഡീഷൻ എന്ന് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ മുന്നേ സഞ്ചരിച്ചു പോകുന്ന അമിൽക്കാർ എന്ന് പറഞ്ഞ അദ്ദേഹം, അയാളുടെ കൂട്ടത്തിലുള്ള കഴുതകൾ, കുതിരകൾ, ഈ മൃഗങ്ങളുടെ മുകളിൽ നിന്ന് ചുമലിൽ നിന്ന് താഴേക്ക് വീണു പോകുന്ന, അറിയാതെ വീണു പോകുന്ന ഭക്ഷണ പാക്കറ്റുകളാണ് ഈ പുറകെ വരുന്ന റൂസ്വെൽഡും സംഘവും ഇപ്പോൾ കാണുന്നത്. അമിൽക്കാർ സംഘത്തിൻ്റെ പുറകെ പോകുന്ന കാളകൾ, കോവർ കഴുതകൾ, ഇവറ്റകളുടെയൊക്കെ മുതുകിൽ നിന്നാവണം അറിയാതെ ഈ ഭക്ഷണ പൊതികൾ, പാക്കറ്റുകൾ അപ്പാടെ വഴിയിൽ വീണ് കിടക്കുന്നത്. അത് അവരറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇവർക്കും ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി ഈ സാധനങ്ങൾ കൂടെ കയറ്റി വെക്കാനുള്ള മൃഗങ്ങൾ ഇവരുടെ കൂട്ടത്തിലില്ല. ഓർക്കുക, ഇനി വരുന്ന മാസങ്ങളിൽ ഈ ഭക്ഷണ പാക്കറ്റുകൾ ഇവർക്ക് സ്വർണത്തെക്കാലം വില പിടിച്ച സാധനങ്ങളായി മാറേണ്ടതാണ്. പക്ഷേ ഇവർക്ക് ഈ ഒരു സമയത്ത് ഈ പാക്കറ്റുകൾ എടുത്തുകൊണ്ട് പോകാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് തന്നെ അത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട്, അതായത് ഇവർക്ക് ഭയങ്കര വിഷമമായി, എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല. അതെല്ലാം വഴിയിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെച്ച ശേഷം പുറകിൽ വരുന്ന ആളുകൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വഴിയിലിട്ട ശേഷം ഇവർ വീണ്ടും യാത്ര തുടർന്നു. ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോവർ കഴുതകളും കുതിരകളും കാളകളും ഒന്നും മാത്രമല്ല ഇവരുടെ സംഘത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യരും പോകുന്നുണ്ട്. ഇനിയും ഈ റൂട്ടിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ആരോഗ്യം തങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഭയമാണ്. അങ്ങനെയുള്ള ആളുകൾ കാഞ്ചിത ഹോണോണിൻ്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ ശേഷമാണ് പിന്തിരിഞ്ഞ് പോകുന്നത്. വേറെ ചിലർ ഈ ഹോണോൺ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ചിലരുണ്ട്. അതായത് ചില പ്രത്യേക പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ അവർക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടെ അവരെന്ത് ചെയ്തു, രാത്രിയുടെ മറവിൽ അവരെ ഈ സംഘത്തിൽ നിന്നും കടന്നു കളയും. അങ്ങനെ ദിനം പ്രതി ഈ സംഘത്തിൽ നിന്ന് കാളകൾ, കുതിരകൾ, കോവർ കഴുതകൾ, മനുഷ്യർ, ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഇവർക്ക് മുൻപേ സഞ്ചരിക്കുന്ന അമിൽക്കാറിൻ്റെ സംഘത്തിൽ മറ്റൊരു കുഴപ്പം സംഭവിച്ചു. ആ സംഘത്തിൽ ജൂലിയോ ജിലിമ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഒരു സൈനികനാണ്, ഈ ഹോണോണിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു സൈനികനാണ് ഇദ്ദേഹമാണ്. ഈ ജൂലിയോ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സൈസുള്ള, അല്ലെങ്കിൽ കണ്ടാൽ ഏറ്റവും ആരോഗ്യം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. ഈ ജൂലിയോ ഒരു പോർട്ടുഗീസുകാരനാണ്, പക്ഷേ ഇയാൾ വലിയ വഴക്കാളിയുമാണ്. ഈ അമിൽക്കാരൻ്റെ സംഘത്തിലെ മറ്റൊരു ആളുമായിട്ട് ഇയാൾ വഴക്ക് കൂടുകയും അയാളെ കത്തിക്കൊണ്ട് കുത്താനായിട്ട് ചെല്ലുകയും ചെയ്തു. ഈ സമയത്ത് ബാക്കിയുള്ള ആളുകൾ പിടിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കൊലപാതകം നടന്നേനെ. എന്നാൽ സംഘത്തിൽ ഇപ്പോൾ തന്നെ ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഒരു ശിക്ഷ കൊടുത്തിട്ട് ജൂലിയോയെ ഈ ഒരു സംഘത്തിൽ നിന്ന് മാറ്റാനായിട്ട് അമിൽക്കാർ ഒരുമ്പെട്ടില്ല. ജൂലിയോ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാനില്ല, കൂടുതൽ പണി ബാക്കിയുള്ള ആളുകൾ എടുക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തിയിട്ട് പോലും ജൂലിയോയെ ശിക്ഷിക്കാനായിട്ട് അമിൽക്കാറിന് സാധിച്ചില്ല. ഈ ജൂലിയോയെ ഇപ്പോൾ ശിക്ഷിക്കാതെ വിട്ടതിൻ്റെ കുഴപ്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില നല്ല കാര്യങ്ങളും ഇവർക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻസും ബ്രസീലിയൻസും പോർട്ടുഗീസുകാരൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സംഘത്തിലെ ആളുകൾ ഈ ഒരു സമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ സംസാരിക്കുവാനും അടുക്കുവാനൊക്കെ തുടങ്ങി. പലപ്പോഴും ടെൻറ്റ്, കിടക്ക, ഭക്ഷണം ഇതെല്ലാം ഇവർക്ക് ഷെയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ, വലിയവൻ ചെറിയവൻ ഭാവം എല്ലാം അലിഞ്ഞില്ലാതായി. എല്ലാ ദിവസവും രാത്രിയിൽ ഇവർ ഈ ടെൻറ്റുകൾ അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരും. വേണ്ടത്ര സ്ഥലമില്ലെങ്കിൽ ഇവർ വെട്ടിത്തെളിച്ച് ഒരു വെളിംപ്രദേശമാക്കി മാറ്റും. അതിനുശേഷം ടെൻറ്റുകൾ ഇവർ നിർമ്മിക്കും. ഈ മൃഗങ്ങളുടെ ചുമലിൽ നിന്നും സാധനങ്ങൾ താഴേക്ക് ഇറക്കിയിട്ട് നനയാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ പ്രത്യേക ടെൻറ്റിലേക്ക് മാറ്റും. ഇതിനുശേഷം ഭക്ഷണം കഴിക്കും. ഇത്തരം ജോലികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആളുകൾ പതുക്കെ ഈ കൂടാരങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കും. ചിലർ അകലെ ഇരുട്ടിൽ നിന്നും കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ട് കാതോർക്കും. ഇതൊക്കെ ഏത് ശബ്ദമാണ്, ഏത് മൃഗമാണ് എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കും. മറ്റു ചിലർ ആകാശത്തേക്ക് നോക്കിയിട്ട് അവിടെയുള്ള നക്ഷത്രങ്ങൾ, അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ആണ് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കും. വേറെ ചിലർ സംസാരപ്രിയരായിട്ടുള്ള വേറെ ചില ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ അടുക്കാനും അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഇങ്ങനെ പല കാര്യങ്ങളാണ് രാത്രിയിൽ ഇവരുടെ ഈ കൂടാരത്തിൽ, ടെൻറ്റിൽ, ഇവരുടെ ക്യാമ്പിൽ നടക്കുന്നത്. എന്നാൽ ഇതിലൊന്നും പെടാത്ത വേറെ കുറേ ആളുകളുണ്ട്. അവർ വളരെ സീരിയസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പോകുന്ന വഴികൾ, ഇവരവസാനം ചെന്ന് എത്താൻ പോകുന്ന റിവർ ഓഫ് ഡൗട്ട് അതൊക്കെ എങ്ങനെയായിരിക്കും, അവിടെയുള്ള ഭൂപ്രകൃതി, അവിടെയുള്ള മൃഗങ്ങളും മനുഷ്യർ ഇതൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് അവരുടെ ചർച്ച. ക്യാമ്പിൽ അപ്പോൾ പല ഭാഷകൾ, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, അങ്ങനെ വിവിധ ഭാഷകൾ ആളുകൾ സംസാരിക്കുന്നതാണ് നമുക്ക് ആ സമയത്ത് കേൾക്കാൻ സാധിക്കുക. രാത്രിയിൽ ഇതുപോലുള്ള ചില പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ചിലർ ആഴി കൂട്ടും. അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇരുന്നു കൊണ്ട് ചിലർ ഇവർ നേരത്തെ പോയിട്ടുള്ള യാത്രകളുടെ കഥകളുടെ കെട്ടുകൾ അഴിക്കും. ആഫ്രിക്കയിലും ഇന്ത്യൻ ധ്രുവങ്ങളിൽ വരെ പോയിട്ടുള്ള പരിവേഷകരാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്. ഹോണ്ടോൺ തൻ്റെ മുൻകാല ആമസോൺ അനുഭവങ്ങളാണ് പറയുക. ഇതേ സമയത്ത് റൂസ്വെൽട്ടും മകൻ കെർമിറ്റും തങ്ങളുടെ ആഫ്രിക്കൻ സഫാരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ രസിപ്പിക്കും. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാത്രകൾ, പര്യവേഷണ യാത്രകൾ നടത്തിയിട്ടുള്ള ആള് നമ്മൾ മുമ്പ് പറഞ്ഞ അമേരിക്കക്കാരൻ, പക്ഷി ഗവേഷകനായിട്ടുള്ള ജോർജ് ഷെറിയാണ്. ആദ്യമൊക്കെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാതെ തൻ്റെ ജോലി നോക്കിക്കൊണ്ടിരുന്ന ജോർജ് ഷെറി ഈ ഒരു ചർച്ചകൾ, യുദ്ധങ്ങൾ ആ ഒരു ചർച്ചയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും, വാർ സ്റ്റോറികൾ ആളുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം വാചാലനായി. വെനസ്വലൻ സ്വേച്ഛാധിപതി സിപ്രിയാന കാസ്ട്രോയെ പുറത്താക്കാനുള്ള ഒരു കലാപത്തിൽ പങ്കെടുത്ത ആളാണ് ഈ ജോർജ് ഷെറി. ഇദ്ദേഹം അക്കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് കൂടുതൽ താല്പര്യമായി. ആളുകൾ ഈ ഷെറിയുടെ ചുറ്റും വന്നിരുന്ന് ഈ കഥകൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പകൽ മുഴുവൻ മണിക്കൂറുകൾ തുടർച്ചയായിട്ട് നടന്നും രാത്രിയിൽ ഇതുപോലെ രസകരമായിട്ടുള്ള കഥകൾ പറഞ്ഞുമൊക്കെ ഇവർ മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇവർ ടെൻ്റടിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച ഇവർ കാണുന്നത്. 3 കൂറ്റൻ ഓൾ ടെറൈൻ ട്രക്കുകൾ ഇവരുടെ മുന്നിൽ എത്തിച്ചേർന്നു. നമ്മൾ ഇന്ന് ബാറ്റിൽ ടാങ്കുകളിലും മറ്റും കാണുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് ട്രാക്ക് അല്ലെങ്കിൽ കാറ്റർ പില്ലർ സിസ്റ്റത്തിലുള്ള ചക്രങ്ങളാണ് ആ ട്രക്കുകൾക്കുണ്ടായിരുന്നത്. അതായത് ഒരു വശത്തുള്ള എല്ലാ ചക്രങ്ങളും ഒരു ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി. അന്ന് ഈ കാഴ്ച പക്ഷേ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് നേരിട്ട് കാണുന്നത് പോലെയായിരുന്നു. 1 ലോകമഹായുദ്ധത്തിലാണ് ഈ യുദ്ധ ടാങ്കുകളിൽ ഇതുപോലുള്ള ചക്രങ്ങൾ, കണ്ടിന്യൂസ് ട്രാക്ക് അല്ലെങ്കിൽ കാറ്റർ പില്ലർ ചക്രങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അത്തരം ടാങ്കുകളുടെ ശൈശവ ദിശയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് രൂപമാണ് ഇപ്പോൾ റൂസ്വെൽട്ടും സംഘവും കാണുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ബ്രസീലിയൻ ഹൈലാൻഡിലെ ഈ ടെലിഗ്രാഫിക് ലൈനിലുള്ള ഇത്തരം പാതകളെല്ലാം ചെളി നിറഞ്ഞിട്ട് ചതുപ്പായിട്ട് മാറും. അതുവഴി നമ്മുടെ സാധാരണ വീലുകൾ, ടയറുകളുള്ള വണ്ടികൾ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ആ ഒരു സ്ഥലത്താണ് ഇവർ ഈ സർഫസ് ഏരിയ കൂടുതലുള്ള കാറ്റർ പില്ലർ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ട്രാക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഈ 3 കൂറ്റൻ ഓൾ ടെറൈൻ ട്രക്കുകളും നമ്മുടെ ഹോണ്ടോണിൻ്റെ ടെലിഗ്രാഫിക് കമ്മീഷൻ്റെ വകയായിട്ടുള്ള ട്രക്കുകളാണ്. ഇവർ ഇപ്പോൾ ഇവർ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഉച്ചിറാച്ചി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്നാണ് ഇവർക്ക് പടിഞ്ഞാറേക്ക് മാറേണ്ടത്. ആ ഒരു സ്ഥലം വരെയും ഈ ട്രക്കുകൾ പോകുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ജോർജ് ഷെറി ഉൾപ്പെടെയുള്ള ആളുകൾ, കുറച്ച് പേര് ഈ ട്രക്കുകളിൽ കയറിയിട്ട് ഉച്ചിറാച്ചി വരെയും പോകാനായിട്ട് തീരുമാനമെടുത്തു. ഇവരെക്കാൾ മുന്നേ ഉച്ചിറാച്ചിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത്രയും സമയം അവിടെയുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പഠിക്കാനായിട്ട് പറ്റും എന്നുള്ള ധാരണയിലാണ് ഈ ജോർജ് ഷെറി ഇവർക്ക് മുന്നേ സഞ്ചരിച്ച് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഷെറിയും മറ്റ് ചില ആളുകളും ആ ഓൾ ടെറൈൻ ട്രക്കുകളിൽ കയറിയിട്ട് ഇവർക്ക് മുന്നേ ഉച്ചിറാച്ചിയിലേക്ക് യാത്രയായി. ഇവർ ബാക്കിയുള്ള ആളുകൾ പഴയതുപോലെ തന്നെ കുതിരപ്പുറത്ത് നടന്ന്, കാളവണ്ടി, കോവർ കഴുത, ആ ഒരു സംഘം പതുക്കെ ഇതേ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ജനുവരി അവസാനം ഇവർ ലൂയിസ് ജി കാസരിസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ടെലിഗ്രാഫിക് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. പരഗ്വ നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ഒരു ടെലിഗ്രാഫിക് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹോണ്ടോണിന് ഒരു കാര്യം മനസ്സിലായത്. താൻ ഈ സ്റ്റേഷനിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന 4 സൈനികർ, ഇവർ 4 ഇതിനോടകം മരണപ്പെട്ടു കഴിഞ്ഞു. ഇവരിൽ 3 നദി കുറുകെ കിടക്കുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ടാണ് മരണമടഞ്ഞത്. 4 ആള് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ബെറിബെറി എന്ന് പറഞ്ഞ രോഗം ബാധിച്ചാണ് മരണമടഞ്ഞത്. ആമസോൺ ഗോത്രങ്ങൾക്കിടയിൽ പൊതുവേ കണ്ടുവരുന്ന വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന, B1 കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ ബെറിബെറി എന്ന് വിളിക്കപ്പെടുന്നത്. ഇവരുടെ ഈ ഭക്ഷണ രീതിയുടെ കുറവുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഭക്ഷണക്രമത്തിൽ വൈറ്റമിൻ ബി വൺ വളരെ കുറവാണ് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഈ ആമസോൺ ഗോത്രങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ആമസോൺ ഭാഗങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് ഇതേ രീതിയിലുള്ള ഭക്ഷണക്രമം ആമസോൺ ഗോത്രങ്ങളുടെ ഭക്ഷണക്രമം തന്നെയാണ് തുടരേണ്ടി വരിക, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ തന്നെയാണ്. അങ്ങനെ അത് ഇവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്കും ഈ രോഗം പിടിപെടുന്നത്. ഒരു കാലത്ത് നമ്മൾ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് കപ്പലുകളിൽ ഈ വൈറ്റമിൻ സിയുടെ കുറവുണ്ടാകുന്ന സ്കർവി ശീതപിത്തം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആമസോൺ പരിവേഷകരുടെ സ്കർവി ശീതപിത്തമാണ് ഈ വൈറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ബെറിബെറി എന്ന് പറഞ്ഞ രോഗം. ഇതേ രോഗം ബാധിച്ചിട്ട് റൂസ്വെൽറ്റിൻ സംഘത്തിലെ ഒരാളും പിന്നീട് മരണപ്പെട്ടതാണ്. ഇതിനിടെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് മലേറിയയുടെ ലക്ഷണങ്ങൾ കാണിക്കാനും തുടങ്ങി. അതോടുകൂടിയിട്ട് പല ആളുകൾക്കും ഇനി തിരികെ പോയാൽ മതി എന്നുള്ളൊരു ഭാവമായി. അങ്ങനെ അവസാനം ഇവർ യാത്ര ചെയ്ത് ഉച്ചിറാച്ചിയിൽ എത്തിച്ചേർന്നു. ഉച്ചിറാച്ചിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ റൂസ്വെൽറ്റിനെയും കാത്തിട്ട് ഒരു ടെലിഗ്രാം വന്ന് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കസിൻ മാർഗരറ്റ് റൂസ്വെൽറ്റ് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ടൈഫോയിഡ് ബാധിച്ച് മരണമടഞ്ഞു എന്നായിരുന്നു ആ ടെലിഗ്രാഫ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇതേ രോഗമാണ് ഏതാണ്ട് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ മാതാവിനെയും കവർന്നെടുത്തത്. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട റൂസ്വെൽറ്റിന്റെ കൂടെ കപ്പലിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈഡിത്ത് പിന്നെ ഈ മാർഗരറ്റ് കസിൻ മാർഗരറ്റ് റൂസ്വെൽറ്റും ഉണ്ടായിരുന്നു. റൂസ്വെൽറ്റിന്റെ മകൻ കെർമിറ്റിനെ ബ്രസീലിൽ വെച്ച് കാണുവാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈഡിത്തും ഈ കസിൻ മാർഗരറ്റ് റൂസ്വെൽറ്റും കപ്പലിൽ കയറിയിരുന്നത്. ഇതിനുശേഷം റൂസ്വെൽറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ഇവർ ഈ രണ്ടുപേരും ഈ സ്ത്രീകൾ രണ്ടുപേരും തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തതാണ്. എന്താണെങ്കിലും മാർഗരറ്റിന്റെ ഈ ഒരു മരണ വാർത്ത റൂസ്വെൽറ്റിന്റെയും കെർമിറ്റിന്റെയും ആവേശം തെല്ലൊന്ന് കുറച്ചു. കപ്പലിൽ തുള്ളിച്ചാടി നടന്നിരുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള മാർഗരറ്റ് റൂസ്വെൽറ്റിനെ ബാക്കി ആളുകൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും വലിയ വിഷമമായി. പക്ഷേ അവർക്ക് അതും പറഞ്ഞിട്ട് തിരികെ പോകുവാനോ യാത്ര നിർത്തിവെക്കുവാനോ സാധ്യമല്ല. ഇത്രയും ദൂരം ഇവിടം വരെ എത്തിയതാണ്. അതുമാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. റൂസ്വെൽറ്റും സംഘവും ഉച്ചിറാച്ചിയിൽ എത്തിച്ചേരുന്ന സമയത്ത് കനത്ത മഴയായിരുന്നു. വളരെ കുറച്ച് പേർ മാത്രം താമസിക്കുന്ന ഒരു ടെലിഗ്രാഫ് സ്റ്റേഷനും അല്ലെങ്കിൽ അതിനോട് ചുറ്റുവട്ടത്തുള്ള ചെറിയൊരു ഗ്രാമം ഇതാണ് ഉച്ചിറാച്ചി. മഴയും ചെളി നിറഞ്ഞ പാതകളും. റൂസ്വെൽറ്റും ഹോണ്ടോണും അവിടെ എത്തിച്ചേരുന്ന സമയം കൊണ്ട് തന്നെ മുംബൈ പോയ ആളുകൾ ഹമിൽക്കാറിന്റെ സംഘം, അതുപോലെ ആ ഓൾ ടെറൈൻ ട്രക്കുകളിൽ പോയ ഈ ജോർജ് ഷെറി അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെയും ഈ ഉച്ചിറാച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനം, അതിനുള്ളിൽ വെട്ടിത്തെളിച്ചെടുത്ത ഒരു വിടവ്, അതാണ് ഉച്ചിറാച്ചി. എല്ലാ പ്രധാന പാതകളും ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. മുമ്പ് പറഞ്ഞ ട്രക്കുകളൊക്കെ ഇവിടം വരെയേ വരികയുള്ളൂ. ഇതിനുള്ളിലേക്ക്, അതായത് ഇവിടെ നിന്ന് വീണ്ടും വടക്കോട്ടേക്ക് ടെലിഗ്രാഫ് ലൈനുകൾ പോയിട്ടുണ്ട്. അവിടെയൊക്കെ വിദൂരമായ സ്ഥലങ്ങളിൽ ടെലിഗ്രാഫ് സ്റ്റേഷൻസും ഉണ്ട്. അങ്ങോട്ടേക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് കരമാർഗം, അതായത് കോവർക്കഴുതുകളുടെ പുറത്തോ അല്ലെങ്കിൽ നദിയിലൂടെ വള്ളങ്ങളിലോ ഒക്കെയാണ് അവിടെ ജോലിയെടുത്ത് താമസിക്കുന്ന ഈ ആളുകൾക്ക്, ടെലിഗ്രാഫ് സ്റ്റേഷനിലെ ആളുകൾക്ക് ഇവർ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന അവസാനത്തെ സ്റ്റേഷനാണ് ഈ ഉച്ചിറാച്ചി. ഈ ഉച്ചിറാച്ചിയിൽ ഒരു ഭാഗത്ത് ഹോണ്ടോണിന്റെ ടെലിഗ്രാഫിക് കമ്മീഷന്റെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. മറുഭാഗത്ത് പരേസികൾ അല്ലെങ്കിൽ പരേസി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആമസോൺ ഗോത്രവർഗമാണ് താമസിക്കുന്നത്. പനയോലകൾ കൊണ്ട് ഏതാണ്ട് ചതുരാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട 12 കുടിലുകൾ, ഇതിലാണ് ഈ പരേസികൾ എന്ന വർഗം ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഹോണ്ടോൺ ഈ ടെലിഗ്രാഫ് ലൈൻ വലിച്ചു വരുന്ന സമയത്താണ് ഈ പരേസികളെ ആദ്യം കാണുന്നതും അവരുമായിട്ട് ഇദ്ദേഹം സൗഹൃദത്തിലാകുന്നതും. ഈ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന ഒട്ടനവധി ആമസോൺ ഗോത്ര വിഭാഗങ്ങളിൽ ആക്രണവാസന തീരെയില്ലാത്ത ഒരു വിഭാഗമാണ് ഈ പരേസികൾ. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഈ ഹോണ്ടോണുമായിട്ട് ചെങ്ങാത്തത്തിലാവുകയും അവർ ഇവരുടെ പണികളിൽ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ഹോണ്ടോണിൻ്റെ ആളുകൾ താമസിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഉച്ചിറാച്ചിയിൽ ഇവർ മറ്റൊരു ഭാഗത്ത് ഇവരുടെ ഹട്ടുകളൊക്കെ കെട്ടിയിട്ട് ഇവരും താമസിക്കുന്നത്. ഹോണ്ടോണും സംഘവും ഇവിടെ എത്തിയ സമയത്ത്, റൂസ്വെൽറ്റും ഹോണ്ടോണും ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയ സമയത്ത് ഹോണ്ടോണിനെ ഇവർ കണ്ടു. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പെരുമഴയത്ത് പോലും ഇവർ പുറത്തേക്ക് ഈ പരേസികൾ ഇറങ്ങി വന്നു. ഇതുകൂടാതെ ഈ ഹോണ്ടോണിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആളുകൾ കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ആളുകളാണ് എന്ന് ഈ പരേസികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മഴ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഗോത്രവർഗ രീതിയിലുള്ള ഒരു ബോൾ ഗെയിം ഇവരെ കളിച്ചു കാണിക്കുകയും ചെയ്തു. നമുക്ക് കളിക്കുവാനായിട്ട് വളരെയധികം പ്രയാസമുള്ള ഒന്നാണ് ജിഗ്നാച്ചി എന്ന് ഇവർ വിളിക്കുന്ന തലപ്പന്ത് കളി. ഇവർ 2 ടീമായിട്ട് തിരിയും. ഈ ഒരു ടീമിൽ 10-ോ 11-ോ പേരുണ്ടാവും. മണൽപ്പുറത്ത് അല്ലെങ്കിൽ ചെളി നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഗെയിം നടക്കുന്നത്. മഴയായതുകൊണ്ട് ചെളിയായിരിക്കും അവിടെ ഉണ്ടാവുക. ഇതിന്റെ ഏതാണ്ട് ഒത്ത മധ്യത്തില് റബ്ബർ കൊണ്ട് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു ബോൾ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ടേക്ക് വന്നിട്ട് കമഴ്ന്നു കിടന്ന് തലകൊണ്ടാണ് ഈ ബോൾ അടിച്ചു തെറിപ്പിക്കുക. ചില അവസരങ്ങളിൽ ഒഴികെ ബാക്കി സമയങ്ങളിൽ പൂർണ്ണമായിട്ടും തലകൊണ്ട് മാത്രമാണ് ഈ ബോൾ ഗെയിം ഇവർ കളിക്കുന്നത്. പെരുമഴയത്ത് ചെളിയിൽ കിടന്നിട്ട് തലകൊണ്ട് കളിക്കുന്ന ഇവരുടെ ഈ ജിഗ്നാച്ചി കണ്ടിട്ട് റൂസ്വെൽറ്റും ബാക്കിയുള്ള ആളുകളും അമ്പരന്നു പോയി. നല്ല പരിശീലനം ഇല്ലെങ്കിൽ നമ്മൾ ഈ നിലത്ത് കമഴ്ന്നു കിടന്നിട്ട് തലകൊണ്ട് ഈ ബോൾ അടിക്കുക എന്ന് പറയുന്നത് കഴുത്തൊടിഞ്ഞു പോകുന്ന പണിയാണ്. തിയഡോർ റൂസ്വെൽറ്റ് തന്റെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് കമഴ്ന്നു കിടന്നിട്ട് മൂക്ക് ചതയാതെ ഇവമാർ എങ്ങനെയാണ് ഈ തലകൊണ്ട് ഈ ബോൾ അടിക്കുന്നത്. പരേസികളുടെ ഈ ബോൾ ഗെയിം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ റൂസ്വെൽഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അമേരിക്കക്കാർക്ക് കുറച്ച് ആശ്വാസമൊക്കെയായി. പക്ഷേ പെരുമഴ, ചെളി, ഇവിടുത്തെ ഒരു പ്രകൃതം, ഇരുണ്ട ഭൂപ്രകൃതി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒന്ന് വരണ്ടു. കാരണം മുമ്പ് പറഞ്ഞല്ലോ, ഓൾ ടെറൈൻ ട്രക്കുകളൊക്കെ വരുന്ന പാതകളൊക്കെ ഇനി അവസാനിക്കുക. ഇനി അങ്ങോട്ടേക്ക് പാതകളൊക്കെയുണ്ട്, പക്ഷേ വന്യമായ സ്ഥിരമായിട്ട് ആളുകൾ, ഈ ആമസോൺ ഗോത്രവർഗ്ഗക്കാർ പോലും നടക്കാത്ത വഴികളാണ്. ഈ വഴികളൊക്കെയും ഹോൺഡോൺ ഈ ടെലിഗ്രാഫ് ലൈൻ വലിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വഴികളാണ്. അത് മാത്രമേ ഇനി അങ്ങോട്ടേക്കുള്ളൂ. അത് മാത്രമല്ല, പുറം ലോകവുമായിട്ട് ഇടപെട്ട് ശീലമുള്ള ഈ ഭാഗത്തെ അവസാനത്തെ ഗോത്രവർഗ്ഗ വിഭാഗമാണ് പരേസികൾ. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ വിഭാഗക്കാരും ഈ പുറം ലോകവുമായിട്ട് അത്ര ബന്ധമൊന്നും ഇല്ലാത്ത ആളുകളും. ഇതിനെല്ലാം പുറമെ ഹോൺഡോൺ ഇപ്പോൾ വെറും 2 നേരം മാത്രമാണ് ഭക്ഷണം തരുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് 1 നേരമാകും, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ 1 നേരമാകും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യാത്ര വളരെയധികം ബുദ്ധിമുട്ടാകും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില അമേരിക്കക്കാർ ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. റൂസ്വെൽഡിനും ഏതാണ്ട് ഇതേ ഉദ്ദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല ആളുകളെയും ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹത്തിന് താല്പര്യം തീരെയില്ലായിരുന്നു. കാരണം ഉച്ചിറാച്ചിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്കും ആമസോൺ അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെയും കൊണ്ട് താൻ മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് നല്ല പണിയല്ല. ഇവരുടെ എല്ലാം, ഈ സുഹൃത്തുക്കളുടെ എല്ലാം ഉത്തരവാദിത്വം തൻ്റെ തലയിലാണ് ഉള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആവശ്യമുള്ള ആളുകളോട്, ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്തവരോട് തിരികെ പോയിക്കൊള്ളുവാൻ ഇദ്ദേഹം ഉപദേശിച്ചു. അത് മാത്രമല്ല, ഉച്ചറാശിയിൽ നിന്ന് വേറെ ചില വഴികൾ, വേറെ ചില റൂട്ടുകൾ, വേറെ ചില നദികളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി ഈ ഹോൺഡോൺ പര്യവേഷണം നടത്തിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന വഴികളാണ്. അവിടെയുള്ള ആളുകൾ ഈ ഗോത്രവർഗ്ഗക്കാർ പരേസികളാണ്, ഇതുപോലുള്ള വർഗ്ഗങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും സാഹസിക യാത്രകൾ നടത്തണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ആ റൂട്ടിലൂടെ വേണമെങ്കിൽ മാറിപ്പോകാം. പക്ഷേ ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക്, അതായത് ഈ റൂസ്വെൽഡിൻ്റെയും ഹോൺഡോണിൻ്റെയും കൂടെ റിവർ ഓഫ് ഡൗട്ടിലേക്ക് ഇനി കൂടുതൽ ആളുകൾ വരണ്ട എന്ന് തന്നെ ഈ തിയഡോർ റൂസ്വെൽഡ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇതിനിടെ നമ്മുടെ റൂസ്വെൽഡും ഹോൺഡോണും തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു. നാം മുമ്പ് പറഞ്ഞല്ലോ, അതായത് ഇവർ തമ്മിൽ പരസ്പര ബഹുമാനമുണ്ട്, അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് ഇവർ തമ്മിൽ ഇപ്പോഴുള്ളത്. തനിക്ക് കിട്ടുന്ന അതേ ബഹുമാനം ഹോൺഡോണിനും കിട്ടണം എന്ന് റൂസ്വെൽഡിന് നിർബന്ധമുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സമ്മേളനം, കഥ പറച്ചിലിനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒരൊറ്റ കസേര കൊണ്ട് ആരെങ്കിലും കൊണ്ട് വെക്കും ഈ റൂസ്വെൽഡിന് വേണ്ടി മാത്രം. എന്നാൽ ഹോൺഡോണിന് കസേര കിട്ടാതെ റൂസ്വെൽഡ് ഇരിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് ബ്രസീലാണ്, ആമസോൺ ആണ്, ഹോൺഡോണിൻ്റെ സ്ഥലമാണ്. അവിടെ ഹോൺഡോണിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പൊളിറ്റീഷ്യനാണ് തിയഡോർ റൂസ്വെൽഡ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇവർ ഉച്ചറാച്ചിയിൽ ഇങ്ങനെ ഈ പരേസികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടി. അവിടെ ജോർജ് ഷെറി കൂടുതൽ മൃഗങ്ങളെ വെടിവെച്ചു, പഴിച്ചു, സ്റ്റഫ് ചെയ്തു, മാറ്റി, അതെല്ലാം അവിടെ നിന്ന് വേറെ കുറേ പാക്കറ്റുകളൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സംഘത്തിൻ്റെ കൂട്ടത്തിൽ അത് കൊടുത്തു വിടുകയും ചെയ്തു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഉച്ചറാച്ചിൽ വെച്ചിട്ട് കുറച്ച് ആളുകൾ മടങ്ങിപ്പോകുവാനും വേറെ കുറേ ആളുകൾ മറ്റു റൂട്ടുകളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടും തീരുമാനമെടുത്തു. ഇതിനുശേഷം മിച്ചമുണ്ടായിരുന്ന ആളുകൾ, റൂസ്വെൽഡ് ഹോൺഡോൺ സംഘത്തിലെ ആളുകൾ, അവർ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇനിയുള്ളൂ. അവരവിടെ നിന്ന് ഉച്ചറാച്ചിൽ നിന്ന് വീണ്ടും പടിഞ്ഞാറേക്ക് അവരുടെ ദിശ മാറ്റിയിട്ട് റിവർ ഓഫ് ഡൗട്ട് ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടർന്നു. ഇവർ പോകുന്ന വഴിയിൽ ഹോൺഡോൺ നേരത്തെ, അല്ലെങ്കിൽ ഹോൺഡോണിൻ്റെ ഈ ആളുകൾ ഈ ടെലിഗ്രാഫ് ലൈനുകൾ വലിക്കുവാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടിരുന്ന ചെറിയ ഊടുവഴികൾ, കാട്ടിനുള്ളിലൂടെ വെട്ടിയിട്ടിരുന്ന വഴികൾ, ആ വഴികളിലൂടെയാണ് ഇവർ മുന്നേറുന്നത്. ശരിക്കും ഈ ഹോൺഡോണിൻ്റെ ടെലിഗ്രാഫിക് ലൈൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽഡിനും കെർമിറ്റിനും ഒക്കെ വലിയ അത്ഭുതമായി. ഇത്രയും തെളിച്ചിട്ട വഴികൾ അവിടെ ഉണ്ടായിട്ട് പോലും ഇവർക്ക് വളരെ സാവധാനമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഹോൺഡോണും സംഘവുമൊക്കെ ഒരു വഴി തെളിച്ചിട്ടിട്ട് തിരിച്ചിങ്ങൾ പോകുന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് ഈ കാട് വന്നിട്ട് ഈ വഴി കവർന്നെടുക്കും, വീണ്ടും പഴയതുപോലെ ആകും. ഇത് വീണ്ടും വെട്ടി തെളിച്ച് വെക്കണം. അതിനു വേണ്ടിയിട്ട് ഹോൺഡോൺ വേറെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് തെളിച്ചിട്ട വഴിയിലൂടെ ഇത്രയും സാവധാനമാണ് ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതെങ്കിൽ ഈ വഴി തെളിക്കാനായിട്ട് വന്ന ആ സംഘത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് റൂസ്വെൽഡും കെർമിറ്റും ഒക്കെ വിചാരിച്ചത്. കാരണം എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാവണം ഇത്രയും കൊടും വനത്തിനുള്ളിൽ അവർ ഈ ലൈനുകൾ വലിച്ചിട്ടുണ്ടാവുക. 100 കണക്കിന് ആളുകളുടെ ജീവനാണ് ഈ ഒരു ദൗത്യത്തിൽ ഹോൺഡോണിന് നഷ്ടമായത്. എന്നാൽ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഈ ഒരു യാത്രക്കിടയിലും ഹോൺഡോൺ തൻ്റെ പട്ടാള ചിട്ടയ്ക്ക് യാതൊരു മാറ്റവും നടത്തിയില്ല. അത് രാവിലെ ഉച്ചത്തിൽ ബ്യൂഗിൾ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ ഉറക്കമുണരുന്നത്. ആ സമയത്ത് സംഘത്തിലെ പാചകക്കാരൻ ആവി പറക്കുന്ന ബ്ലാക്ക് കോഫി അലൂമിനിയം കപ്പുകളിൽ പകർന്നു വെച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് ജോലിക്കാരായിട്ടുള്ള ആളുകൾ ഈ കഴുതകളുടെയും കുതിരകളുടെയും മുതുകത്തേക്ക്, കാളകളുടെയും മുതുകത്തേക്ക് തലേദിവസം രാത്രിയിൽ ഇറക്കി വെച്ച അതേ കെട്ടുകൾ വീണ്ടും എടുത്ത് വെച്ചിട്ട് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും. ഈ സമയത്താണ് റൂസ്വെൽറ്റ്, ഈ ഒരു ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് റൂസ്വെൽറ്റ് ഈ യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തൻ്റെ ബുക്കിലേക്ക്, ഡയറിയിലേക്ക് എഴുതുന്നത്. ചെറിയ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹോൺഡോൺ എല്ലാവരെയും വിളിച്ചിട്ട് ഈ വട്ടം കൂട്ടി നിർത്തും. എന്നിട്ട് ഇദ്ദേഹം ഒരു പ്രഭാഷണം, ചെറിയൊരു പ്രഭാഷണം നടത്തും. എല്ലാ ദിവസവും നടത്തുന്നതാണ്. ഇന്ന് പകല് നടത്താൻ പോകുന്ന യാത്രയെക്കുറിച്ചാവും ആ പ്രഭാഷണം. അതായത് എങ്ങോട്ടേക്കാണ്, ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ നമ്മൾ നടക്കാൻ സാധ്യതയുണ്ട്, ഇന്ന് രാത്രി കൊണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ പറയുക. ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഹോൺഡോൺ പറയുന്നത്? ഇവരുടെ ഈ ടെലിഗ്രാഫ് ലൈനുകൾ, ഒരു കിലോമീറ്ററിനിടയിൽ 11 പോസ്റ്റുകളാണ് ഇവർ നാട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ പോസ്റ്റിലും കഴിഞ്ഞുപോയ ടെലിഗ്രാഫ് സ്റ്റേഷനിൽ നിന്നും ഇത് എത്രാമത്തെ പോസ്റ്റാണ് എന്നുള്ള നമ്പരും ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് എത്ര ദൂരം, എത്ര കിലോമീറ്റർ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഹോൺഡോണിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനിടെ കെർമിറ്റ് റൂസ്വെൽറ്റ് ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും കാല് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ജോർജ് ഷെറിയുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടത് ഇപ്പോഴും പഴുത്ത് വലിയ വ്രണമായിട്ട് മാറിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ തുടർച്ചയായിട്ടുള്ള മഴ, ചെളി, ഇതെല്ലാം കൂടെ കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും യാത്ര സാവധാനമായി. ഇങ്ങനെ ഇടതടവില്ലാതെ പെയ്യുന്ന മഴ വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ റൂസ്വെൽറ്റും ബാക്കിയുള്ള ബ്രസീലിയൻ ഓഫീസേഴ്സ്, ഹോൺഡോൺ ഉൾപ്പെടെയുള്ള ആ ഒരു സംഘം, അവർ സഞ്ചരിച്ചിട്ട് വൈകുന്നേരം ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ടെൻ്റ് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരും. ആ സമയത്ത് മഴ നല്ലപോലെ പെയ്യുന്നുണ്ടാവും. പക്ഷേ ആ മഴയെല്ലാം കൊണ്ട് നനഞ്ഞ് ഇവർ വീണ്ടും 1-2 മണിക്കൂറുകൾ അതേ സ്ഥലത്ത് നിൽക്കേണ്ടി വരും. അതിൻ്റെ കാരണം ഇവരുടെ ടെൻറ്റുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ബാക്കിയുള്ള ഈ മൃഗങ്ങളെയും കൊണ്ട് വരുന്ന ആളുകൾ, അവർ വളരെ പുറകിലായിട്ടാണ് വരുന്നത്. കാരണം മൃഗങ്ങൾ ഈ പറയുന്ന സ്പീഡിൽ ഇവരുടെ ഒപ്പം എത്തത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും 1-2 മണിക്കൂറുകൾ ഇവർ വരാൻ വേണ്ടിയിട്ട് ഇവർ മഴയത്ത് ഇങ്ങനെ കാത്തു നിൽക്കും. അതിനുശേഷമാണ് ഈ പെരുമഴയത്ത് ഇവർ ഈ ടെൻറ്റുകൾ കെട്ടുക. മലേറിയ കാരണം 102 ഡിഗ്രി പനിയാണ് ഇപ്പോൾ കെർമിറ്റ് റൂസ്വെൽറ്റിന് ഉള്ളത്. പക്ഷേ ഇതുപോലെ അനേകം യാത്രകൾ നടത്തിയിട്ട് ശീലമുള്ള ഒരാളാണ് കെർമിറ്റ്. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചിട്ട് യാത്രയാണ് വലുത് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് കെർമിറ്റ് റൂസ്വെൽറ്റ്. പക്ഷേ ഇത് തിയഡോർ റൂസ്വെൽറ്റിന് വലിയ വിഷമമുണ്ടാക്കി. കാരണം അമ്മ പറഞ്ഞിട്ട് തൻ്റെ കൂടെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളാണ് ഈ മകൻ കെർമിറ്റ് റൂസ്വെൽറ്റ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇത്തരം അനേകം യാത്രകൾ നടത്തിയിട്ടുള്ള കെർമിറ്റ് റൂസ്വെൽറ്റ് അനാരോഗ്യം വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോഴേക്കും റൂസ്വെൽറ്റിന്, തിയഡോർ റൂസ്വെൽറ്റിന് അഭിമാനവും തോന്നി. ഇതിനിടെ ഫെബ്രുവരി 4 ഇവർ വഴിയുടെ അരികിൽ, ഈ ടെലിഗ്രാഫ് ലൈൻ്റെ വഴിയുടെ അരികിൽ കുറേ കുഴിമാടങ്ങൾ ഇവർ കണ്ടു. ജോലിക്കിടയിൽ അസുഖം ബാധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണത്തിലോ ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിലോ ഒക്കെ മരണപ്പെട്ട ഈ ടെലിഗ്രാഫ് ലൈൻ്റെ ജോലിക്കാർ, ഈ ഹോൺഡോണിൻ്റെ ടെലിഗ്രാഫ് കമ്മീഷൻ്റെ ജോലിക്കാർ, അവരെ അടക്കിയിരിക്കുന്ന ശവക്കോട്ടകളായിരുന്നു അത്. മാർഗരറ്റ് റൂസ്വെൽറ്റിൻ്റെ മരണം, കെർമിറ്റ് റൂസ്വെൽറ്റിൻ്റെ ഈ മലേറിയ, ഇതിനെല്ലാം പുറമെ ഈ ശവകുടീരങ്ങളുടെ കാഴ്ച, ഇതെല്ലാം കണ്ടതോടെ റൂസ്വെൽറ്റ് ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ മൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറി. ഈ സംഘത്തിൻ്റെ അടുത്ത പ്രധാന ക്യാമ്പ് ബ്യൂറിറ്റി എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ നദിയുടെ തീരത്തായിരുന്നു. അത് തെളിഞ്ഞ ഒരു വെള്ളമായിരുന്നു ആ നദിക്ക് ഉണ്ടായിരുന്നത്. ഇവർ അവിടെ ഇറങ്ങി ദേഹമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി, കഴുകാനുള്ള തുണികളൊക്കെ വൃത്തിയായിട്ട് ഇവർ കഴുകുകയും ആ സമയത്ത് കുറച്ച് സമയങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് കുറച്ച് തുണികളൊക്കെ ഇവർക്ക് ഉണക്കുവാനായിട്ടും സാധിച്ചു. ഇതിനുശേഷം അവിടെ വെച്ചിട്ട് റൂസ്വെൽറ്റ് ഇനിയും ബാക്കിയുള്ള തൻ്റെ സുഹൃത്തുക്കളെ ഈ തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. യാത്ര കൂടുതൽ കഠിനമാകുകയാണ്, കണ്ടില്ലേ, ശവകുടീരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അതുപോലെ റൂസ്വെൽറ്റിന്, കെർമിറ്റ് റൂസ്വെൽറ്റിന് നല്ല മലേറിയ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനിയും മുന്നോട്ടേക്ക് നിങ്ങൾ വരണ്ട. മുമ്പ് പറഞ്ഞതുപോലെ പുറകിലേക്ക് പോവുക, ഉച്ചിറാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അവിടെ നിന്ന് സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകൾ പോകുന്ന നല്ല വഴികളുണ്ട്, അങ്ങോട്ടേക്ക് പോവുക അല്ലെങ്കിൽ തിരികെ പോവുക. ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് ഞാനും, അതായത് തിയഡോർ റൂസ്വെൽറ്റും മകൻ കെർമിറ്റ് റൂസ്വെൽറ്റും ജോർജ് ഷെറിയും മാത്രം വന്നാൽ മതി, ബാക്കിയുള്ളവർ മടങ്ങുക. കാരണം ഹോൺഡോണിന് പോലും നിശ്ചയമില്ലാത്ത വഴികളിലേക്കാണ് ഇനിയും നമ്മുടെ യാത്ര മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ അമേരിക്കൻ ഗ്രൂപ്പിൽ പെടുന്ന 3 പേര് മാത്രം, റൂസ്വെൽറ്റ്, കെർമിറ്റ്, ജോർജ് ഷെറി, ഇനി മുന്നോട്ടേക്ക് പോയാൽ മതി. ഇതായിരുന്നു റൂസ്വെൽറ്റ് എടുത്ത തീരുമാനം. ഇദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു എന്ന് മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. എന്താണെങ്കിലും പകുതി മനസ്സോടെ യാത്ര ചെയ്തിരുന്ന ചില ആളുകൾക്ക് റൂസ്വെൽറ്റിൻ്റെ ഈ തീരുമാനം ഇഷ്ടമായി, അവർ തിരികെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. പക്ഷേ സാഹസികത ഇഷ്ടപ്പെട്ട് കൂടെ വന്നിരുന്ന ചില സുഹൃത്തുക്കളുണ്ട്, അവർക്കത് ഇഷ്ടമായില്ല. പക്ഷേ അവരോട് റൂസ്വെൽറ്റ് പറഞ്ഞു, വേറെ ഉച്ചിറാച്ചിൽ നിന്ന് വേറെ നല്ല റോഡുകളുണ്ട്, അതുവഴി നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ ഈ വഴി നിങ്ങൾ വരണ്ട. അങ്ങനെ അവസാനം ഈ ഒരു സംഘത്തിൽ അമേരിക്കക്കാരായിട്ടുള്ള 3 പേർ മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ള എല്ലാ ആളുകളും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ 1914 ഫെബ്രുവരി 6 ഇത്രയേറെ ആളുകളെ വെട്ടിച്ചുരുക്കിയിട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറുതാക്കി ഈ സംഘം ചെറുതാക്കിയിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന കുതിരകൾ, കോവർക്കഴുതകൾ, കാളകൾ ഇതെല്ലാം ദിവസം പ്രതി ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുണ്ടിലും ചെളിയിലും ഒക്കെ വീണിട്ട് പല മൃഗങ്ങൾക്കും പരിക്ക് പറ്റി. മുമ്പ് പറഞ്ഞതുപോലെ പരിക്കുകൾ പറ്റുന്ന മൃഗങ്ങളെ ഉപേക്ഷിക്കുകയല്ലാതെ ഇവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. ആ മൃഗങ്ങൾ ചുമന്നിരുന്ന സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന മൃഗങ്ങളുടെ മുകളിലേക്ക് മാറ്റുകയും വേണം. പക്ഷേ അവറ്റകൾക്കും വഹിക്കാൻ പറ്റുന്ന ഭാരത്തിന് ഒരു ലിമിറ്റുണ്ട്. ഏതാണ്ട് 10 മൃഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നേരെ ചൊവ്വെ ഭാരം വഹിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഇവരുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മിച്ചം വന്ന കുറേയേറെ സാധനങ്ങൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇവർക്ക് വഴിയിൽ വെറുതെ ഉപേക്ഷിക്കേണ്ടി വന്നു. വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം ഇവർ മറ്റൊരു നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ജുരുവേന എന്നായിരുന്നു ആ നദിയുടെ പേര്. ഈ നദിയുടെ തീരത്തുള്ള ഒരു ഒറ്റപ്പെട്ട കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഭാഗത്തെ അവസാനത്തെ ടെലിഗ്രാഫ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ആ കുന്നിന്റെ മുകളിൽ നിന്ന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തങ്ങൾ കടന്നു വന്ന ആ ഒരു വലിയ പ്രദേശം ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി ഈ കുന്നിൽ നിന്ന് മുന്നോട്ടേക്ക് വടക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലോ 600 മൈലോളം നീളമുള്ള ജുരുവേന നദി ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞു വളഞ്ഞ് അകങ്ങ് അകലേക്ക് എവിടെയോ പോയി, അല്ലെങ്കിൽ എങ്ങോട്ടേക്കോ പോകുന്നത് പോലെ ഇവർക്ക് കാണാം. ഈ ജുരുവാന നദിയുടെയും ഹെഡ് വാട്ടേഴ്സ് തുടക്ക ഭാഗത്താണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. എങ്കിൽ പോലും ആ ഭാഗത്ത് ആ നദിക്ക് വലിയ വീതിയും ആഴവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരം പല നദികൾ ഇവർ ഇതിനോടകം ഇങ്ങനെ മറികടന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വലിയ നദികൾ വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? ഇവരുടെ കയ്യിൽ ആ കനേഡിയൻ ബോട്ടുകൾ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടും, ചങ്ങാടം പോലെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ കുതിരകളെയൊക്കെ വെച്ചിട്ടാണ് ഇവര് അപ്പുറം കിടക്കുക. ഇനി ആഴക്കുറവുള്ള, വീതി കുറവുള്ള നദികളൊക്കെ ആണെങ്കിൽ ഇവർ ചെങ്ങാടം കെട്ടാനായിട്ട് മുതിരത്തില്ല. കുതിരകളെ ഇതിലേക്ക് ഇറക്കി തന്നെ ഇവര് നീന്തി തന്നെ അപ്പുറം കടത്തുകയും ചെയ്യും. നോക്കുക, ഇത്രയും വിദൂരമായ സ്ഥലങ്ങളിലും ഈ ഉൾവനങ്ങളിലും ഒക്കെ ടെലിഗ്രാഫ് ലൈനുകൾ വലിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ ടെലിഗ്രാഫ് സ്റ്റേഷൻസും ഇദ്ദേഹം ഈ ഹോൺടോൺ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇത്തരം ഒരു സ്റ്റേഷനിൽ മിക്കവാറും 3-4 ആളുകളാണ് ഒരുമിച്ച് താമസിക്കുന്നത്. ഈ സ്റ്റേഷന്റെ വർക്കുകൾ നോക്കുക, പിന്നെ ഈ വരുന്ന ലൈനുകളിലെ ആ പാതകളിലെ ഈ കമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുക, ഈ ലൈൻ കറക്റ്റായിട്ട് നോക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. ചില സ്ഥലങ്ങളിൽ ബാറ്ററിയൊക്കെ ഉപയോഗിച്ചും മറ്റ് സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള രീതിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ടെലിഗ്രാഫ് സന്ദേശം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നത്. ഇത്തരം റിമോട്ട് സ്റ്റേഷൻസിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന ബാറ്ററി, അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഓൾ ടെറൈൻ ട്രക്കുകൾ ഉച്ചിറാച്ചി വരെയും എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് നദിമാർഗമോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ വേറെ പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ റിമോട്ട് സ്റ്റേഷൻസിൽ ഈ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. മാസത്തിൽ ഒരു തവണയാണ് ഇങ്ങനെ പുറത്തു നിന്ന് കഴുതപ്പുറത്തോ വഞ്ചിയിലോ അല്ലെങ്കിൽ ഓൾ ടെറൈൻ ട്രക്കിലോ ഒക്കെ ഈ ഒരു സ്റ്റേഷനിലേക്ക് സാധനങ്ങൾ എത്തുക. ഇങ്ങനെ ജുരുവേന എന്ന് പറഞ്ഞ ആ ഒരു വലിയ നദി മറികടന്ന് അപ്പുറം കടന്ന ശേഷം വീണ്ടും വലിയൊരു കാട്ടിലേക്ക് ഇവർ പ്രവേശിച്ചു. ആ ഒരു സ്ഥലത്തോടെ നടക്കുന്ന സമയത്താണ് റൂസ്വെൽട്ടിന് വല്ലാത്തൊരു തോന്നൽ. ആരൊക്കെയോ തങ്ങളെ പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റും നിന്നും ആരൊക്കെയോ തങ്ങളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ റൂസ്വെൽട്ടിന് തോന്നിയത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ആശങ്ക, ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഇപ്പോൾ 2 അമേരിക്കക്കാർ മാത്രമേ ഉള്ളൂ, മകൻ കെർമിറ്റ് റൂസ്വെൽട്ടും ആ പക്ഷി ഗവേഷകൻ ജോർജ് ഷെറിയും. ഈ 2 പേരോടും തനിക്കിങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരും പറഞ്ഞു, ശരിയാണ്, തങ്ങൾക്ക് തോന്നുന്നുണ്ട്, ആരൊക്കെയോ നമുക്ക് സമാന്തരമായിട്ട് കാട്ടിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് അവർക്കും തോന്നുന്നുണ്ട് എന്ന്. ഇവർ ഇക്കാര്യം നമ്മുടെ കാഞ്ചിത ഹോൺടോണിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ ഞെട്ടിയത്. ഹോൺടോൺ പറഞ്ഞു, ശരിയാണ്, നമ്മൾ ജുരുവേന നദി ക്രോസ് ചെയ്ത് ഇപ്പുറേ കടന്ന നിമിഷം മുതൽ നമ്മളെ ഇവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ, ഗോത്രവർഗ്ഗക്കാർ പിന്തുടരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെ ഏറ്റവും പ്രാകൃതരായിട്ടുള്ള ഒരു വർഗ്ഗമാണ് ഇരുട്ടിൻ്റെ മറവിൽ, കാടിൻ്റെ മറവിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ പിന്തുടരുന്നത്. ഞാനത് അറിഞ്ഞതാണ്, പക്ഷേ നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് അറിയാത്ത ഭാവം കാണിച്ചതാണ്. നമ്പിക്കാര എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് ഇപ്പോൾ ഈ കാടിൻ്റെ മറവിൽ, ഇരുട്ടിൽ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇവർ ഈ ജുരുവേന എന്ന് പറഞ്ഞ നദിയുടെ തീരങ്ങളിലാണ് 100 ആണ്ടുകളായിട്ട് താമസിക്കുന്നത്. 1770 പോർച്ചുഗീസ് മിഷണറിമാർ ഇവരെ കണ്ടെത്തിയതാണ്. അതായത് ഈ നമ്പിക്കാര വർഗം ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് എന്ന് ഈ മിഷണറി ആളുകൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന മിഷണറിമാർ, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതിനകത്ത് അധിവസിക്കുന്ന മറ്റ് ഗോത്ര വിഭാഗങ്ങൾ ആരോടും വലിയ സൗഹൃദത്തിൽ കഴിയുന്ന ആൾക്കാരല്ല ഈ നമ്പിക്കാരോകൾ. മറ്റുള്ള ഗോത്രക്കാരോടും പുറത്തുനിന്ന് വരുന്ന ആളുകളോടും ഒക്കെ വളരെയധികം ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമ്പിക്കാരോകൾ. അതുകൊണ്ട് ഇവരെ ഭയന്നിട്ട് പിന്നീട് 150 കൊല്ലത്തോളം ഇങ്ങോട്ടേക്ക് മറ്റ് പരിവേഷകരോ മിഷണറി ആളുകളോ ഒന്നും വന്നിട്ടില്ല. പിന്നീട് 6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ കാഞ്ചിത ഹോൺടോൺ ടെലിഗ്രാഫ് ലൈനും വലിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഏതാണ്ട് 10,000 അന്നത്തെ കാലത്ത് 10,000 നമ്പിക്കാരോകൾ പല കാട്ടു ഗ്രാമങ്ങളിലായിട്ട് ഈ ജുരുവേന നദിയുടെ തീരങ്ങളിലുള്ള കാടുകളിൽ അധിവസിക്കുന്നുണ്ട് എന്നാണ് ഈ ഹോൺടോണിന്റെ കണക്ക്. 6 വർഷം മുമ്പ് ഈ ടെലിഗ്രാഫ് ലൈൻ വലിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുമായിട്ട്, നമ്പിക്കാരോളുമായിട്ട് സൗഹൃദത്തിലാകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ എത്തിയ ശേഷം തൻ്റെ കൂട്ടത്തിൽ ഒരു 3 പേരെയും കൊണ്ട് ഇദ്ദേഹം ഈ നമ്പിക്കാരകളുടെ ഒരു പ്രധാന ഗ്രാമത്തിലേക്ക് കാട്ടിലൂടെ നടന്നു. ഇവരുടെ കൂട്ടത്തിൽ ഒരു കഴുതപ്പുറത്ത് ഈ നമ്പിക്കാരകൾക്ക് കൊടുക്കുവാൻ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ, സമ്മാനങ്ങളൊക്കെ ഇദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. ഈ അന്ന് ഹോൺഡോണിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, ലിറ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഇപ്പോഴിവരുടെ കൂട്ടത്തിൽ ഈ റൂസ്വെൽഡ് സംഘത്തിലും ഉണ്ട്. ഇങ്ങനെ നമ്പിക്കാരകളുടെ ഒരു ഗ്രാമത്തിലേക്ക് ഇവർ സാവധാനം അടുക്കുന്ന സമയത്താണ് തൻ്റെ മുഖത്തിന് തൊട്ടരികിലൂടെ എന്തോ ഒന്ന് കടന്നു പോയതായിട്ട്, അതിവേഗത്തിൽ പോയതായിട്ട് ഹോൺഡോണിന് തോന്നിയത്. ഒരു പക്ഷി പറന്ന് പോയതായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം തോന്നിയത്. എന്നാൽ അടുത്ത നിമിഷം എന്തോ ഒരു സാധനം ഇദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റിൽ വന്ന് പതിച്ചു. അപ്പോൾ മാത്രമാണ് ഈ വരുന്നത് വിഷ അമ്പുകളാണ് എന്നുള്ള കാര്യം ഹോൺഡോണിന് മനസ്സിലായത്. നമ്പിക്കാരോട് തൊടുത്തുവിട്ട അടുത്ത അസ്ത്രത്തിന് പക്ഷെ ഉന്നം തെറ്റിയില്ല. സൂക്ഷ്മം ഇദ്ദേഹത്തിന്റെ ചങ്കിൽ തന്നെയാണ് ആ അസ്ത്രം വന്ന് തുളച്ചു കയറിയത്. പക്ഷേ ഭാഗ്യത്തിന് ഇദ്ദേഹം നെഞ്ചിൽ ഒരു ക്രോസ് ആയിട്ട് ഒരു മിലിറ്ററി ബെൽറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ലെതർ കൊണ്ടാണ് ആ ബെൽറ്റ് നിർമ്മിച്ചിരുന്നത്. നമ്മൾ ബാൻഡോലിയർ എന്നൊക്കെയാണ് അത്തരം ബെൽറ്റുകളെ, ഇങ്ങനെ കുറുകെ കിട്ടുന്ന ബെൽറ്റുകളെ വിളിക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ യോഗത്തിന് ആ ബെൽറ്റിലാണ് ആ ഒരു അസ്ത്രം വന്ന് തറച്ച് കയറിയത്. ഇത് കണ്ട് ഹോൺഡോണിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, ഈ ലിറ ഉൾപ്പെടെയുള്ള ആളുകൾ വെടിവെക്കാനായിട്ട് ഒരുമ്പെട്ടെങ്കിലും ഹോൺഡോൺ തടഞ്ഞു. ശേഷം ശബ്ദമുണ്ടാക്കാതെ അവരവിടെ നിന്ന് പിന്തിരിഞ്ഞ് കൂടാരത്തിൽ എത്തിച്ചേർന്നു. ടെന്റിൽ വന്ന് എത്തിയ ശേഷമാണ് ഇദ്ദേഹം തന്റെ ചങ്കത്ത് ബെൽറ്റിൽ തറച്ചിരിക്കുന്ന ആ ഒരു അമ്പ് ഊരി മാറ്റിയത്. ഏതാണ്ട് 5 അടി നീളമുള്ള വലിയൊരു അമ്പായിരുന്നു അത്. അതിന്റെ ഒരഗ്രം ഇവർ നല്ല രീതിയിൽ കുറിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇവർ ഈ വിഷം പുരട്ടിയിരിക്കുന്നത്. മറുഭാഗത്ത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് മക്കാവു തത്തകളുടെ തൂവലുകളാണ് ഇവർ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഒരാഴ്ചയോളം ഈ നമ്പിക്കാരവള് ഈ ഹോൺഡോൺ സംഘത്തെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പകൽ അവർ കാടിന്റെ മറവിൽ അപ്രത്യക്ഷരാകും. രാത്രിയായി കഴിയുമ്പോഴേക്കും ഇവരുടെ ടെന്റ് എവിടെയാണോ, ഈ ഹോൺഡോൺ സംഘത്തിന്റെ ടെന്റുകൾ എവിടെയാണോ, അതിന് ചുറ്റും വന്നിട്ട് ഭീകരമായ അലർച്ചകൾ, വലിയ വലിയ ശബ്ദങ്ങൾ, ഇങ്ങോട്ടേക്ക് അമ്പുകളൊക്കെ തൊടുത്തുവിടും. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കും. രാത്രിയിൽ ഇവരുടെ ലൊക്കേഷൻ, ഈ ഹോൺഡോൺ സംഘത്തിന്റെ ലൊക്കേഷൻ നമ്പിക്കാരവൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പന്തം തെളിക്കുകയോ ആഴി കൂട്ടുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിരുന്നില്ല രാത്രികാലങ്ങളിൽ. ഇതേ സമയത്ത് തന്നെ നമ്പിക്കാരവളെ വശത്താക്കുവാൻ വേണ്ടിയിട്ടുള്ള വേറെ ചില വിദ്യകൾ ഇദ്ദേഹം ഈ ഹോൺഡോൺ പയറ്റൊന്നും ഉണ്ടായിരുന്നു. കാട്ടിൽ ഈ നമ്പിക്കാരവൾ സ്ഥിരമായിട്ട് പോകുന്ന ഊടുവഴികൾ കണ്ടെത്തിയിട്ട് അവിടെയൊക്കെ ഇദ്ദേഹം പാക്കറ്റുകളിൽ ഇവർക്ക് വേണ്ടുന്ന മോഡേൺ ഭക്ഷണ സാധനങ്ങൾ, പിന്നെ ഇവർക്ക് സാധനങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടുന്ന കത്തി, കോടാലി, അങ്ങനെയുള്ള ഉപകരണങ്ങൾ, അങ്ങനെ പല സാധനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇദ്ദേഹം ഉപേക്ഷിച്ചു. ഇതെല്ലാം നമ്പിക്കാരവൾ എടുക്കുന്നുമുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ രാത്രികാലങ്ങളിൽ ഇദ്ദേഹം ഫോണോഗ്രാഫ് പ്ലേ ചെയ്യും. എന്നിട്ട് നല്ല പാട്ട് കേൾപ്പിക്കും. രാത്രിയിൽ ഇങ്ങനെ ഒഴുകി വരുന്ന സംഗീതം എന്താണെങ്കിലും ഈ നമ്പിക്കാരവളെ ആകർഷിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർ ഹോൺഡോണുമായിട്ട് കൂടുതൽ അടുക്കുകയും സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. നമ്പിക്കാരവള് പക്ഷേ പല കാട്ടുഗ്രാമങ്ങളിലൊക്കെ ആയിട്ടാണ് അധിവസിക്കുന്നത്. അതിൽ ചില ഗ്രാമത്തിലെ ആളുകൾ മാത്രമാണ് ഈ ഹോൺഡോണിന്റെ ട്രിക്കിൽ വീഴുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ഹോൺഡോണിനെ ശത്രുവായിട്ട് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഹോൺഡോൺ ടെലിഗ്രാഫ് ലൈനിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയ ആളുകൾ, സൈനികര്, ജോലിക്കാർ, അവർക്കൊക്കെ ഈ നമ്പിക്കാരവള് വീണ്ടും ഭീഷണിയായിട്ട് തന്നെ നിലനിന്നു. അതായത് ഈ നമ്പിക്കാരവളുമായിട്ട് ഒരു ദീർഘകാല സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ സാക്ഷാൽ കാഞ്ചിത ഹോൺഡോണിന് പോലും പറ്റിയിട്ടില്ല. അതിനാൽ തന്നെ ഒട്ടേറെ ടെലിഗ്രാഫ് ജോലിക്കാർ, സൈനികരൊക്കെ ഇവരുടെ വിഷ അമ്പുകളേറ്റ് ഇതിനോടകം മരണമടഞ്ഞിട്ടുമുണ്ട്. ഇവരെ ആളുകളെ ജീവനോടെ പിടികൂടും. എന്നിട്ട് മണ്ണിൽ കുഴിയെടുക്കും. ആ കുഴിക്കകത്ത് അരയറ്റം വരെയും ഈ പിടിച്ച ആളുകളെ ജീവനോടെ ഇവർ കുഴിച്ചു മൂടും. ബാക്കി അരഭാഗം, അരയ്ക്ക് മുകളിലുള്ള ഭാഗം മണ്ണിന് മുകളിലുണ്ടാവും. എന്നിട്ട് ഇവര് ദൂരെ നിന്ന് അമ്പെയ്ത്, 4 വശത്ത് നിന്നും അമ്പെയ്ത് ആണ് ഇവരെ കൊല്ലുക. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ അരയറ്റം വരെ കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള അസ്ഥികൂടങ്ങൾ ധാരാളം കാണുവാൻ സാധിക്കും. സാധാരണ ആമസോൺ ഗോത്രങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന ആളുകളാണ് ഈ മിഷൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മിഷണറിമാരായിട്ട് ഇവിടെ എത്തുന്ന ആളുകൾ, പുരോഹിതന്മാർ. അങ്ങനെ ഒരു സമയം വരെയും ഈ ജുരുവാന നദിയുടെ തീരങ്ങളിൽ ഒരു മിഷൻ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിഷണറിമാർ ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന നമ്പിക്കാരുകളൊക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ദിവസം ഒരു നമ്പിക്കാരോ അസുഖം ബാധിച്ചിട്ട് ഈ മിഷൻ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അയാൾക്ക് ആസ്പിരിനോ അങ്ങനെ ഏതുകൊണ്ട് ഒരു ഗുളിക കൊടുക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു. വിഷപ്രയോഗത്തിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ് ഈ നമ്പിക്കാരോട്. അവർ വിചാരിച്ചു ഈ മിഷണറിമാർ ഇയാളെ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നാണ് അവർ കരുതിയത്. അവരുടൻ തന്നെ ഈ മിഷൻ കേന്ദ്രം ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന 6 പേരെയും വധിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ വേറൊരു ഗോത്രത്തിൽപ്പെട്ട 2-3 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ മാത്രമാണ് അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട് ഈ കഥ പുറം ലോകത്തേക്ക് പറഞ്ഞത്. ടെലിഗ്രാഫ് സ്റ്റേഷൻസിൻ്റെ അരികിൽ അധിവസിക്കുന്ന മറ്റു ഗോത്ര വിഭാഗങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഹോൺഡോൺ അവരെ നല്ല രീതിയിൽ നല്ല ആളുകളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് വേണ്ടുന്ന പ്രയോജനങ്ങൾ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഒക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് കണ്ട പരേസി ഗോത്രക്കാർ, സൗഹൃദരായിട്ടുള്ള ആ ഗോത്രക്കാർ, അവർക്ക് അവരെ വസ്ത്രം ഉടുപ്പിക്കാനായിട്ട് ഇദ്ദേഹം പഠിപ്പിച്ചു. അതുമാത്രവുമല്ല ഉരുളക്കിഴങ്ങ് പോലുള്ള പല സാധനങ്ങൾ കൃഷി ചെയ്യാനും കുറച്ചുകൂടെ നല്ല രീതിയിൽ കുടില് കെട്ടാനും ഒക്കെ ഈ പരേസികളെ ഈ ഹോണ്ടോണാണ് പഠിപ്പിച്ചത്. അത് മാത്രമല്ല, കാശിൻ്റെ ഉപയോഗം എന്താണെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ ഈ ടെലിഗ്രാഫ് പണിക്ക് വേണ്ടിയിട്ട് ജോലിക്കെടുക്കുവാനായിട്ടും ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ നമ്പിക്കാരോകൾ അവർ ഹോണ്ടോണിൻ്റെ ബുദ്ധിക്കും അതീതരായിരുന്നു. മഴക്കാലത്ത് മാത്രമാണ് അവർ കുടില് കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവർ വേട്ടയാടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. ഇനി മഴക്കാലത്താണെങ്കിൽ തന്നെയും എവിടെയെങ്കിലും രാത്രി കിടക്കുവാണെങ്കിൽ തന്നെയും ഇവർ പനയോലകൾ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം മറച്ചിട്ട് അതിൻ്റെ കീഴെ നിലത്താണ് കിടന്ന് ഉറങ്ങുന്നത്. ബ്രസീലിയൻ ഹൈലാൻഡ്സിൽ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉറങ്ങുന്ന ഏക വർഗമാണ് ഈ നമ്പിക്കാരോകൾ. ബാക്കി ഈ പരേസികളൊക്കെ ഒന്നുകിൽ അവർ വള്ളി കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന ഊഞ്ഞാല് പോലുള്ള ഹമ്മോക്കുകളിൽ അല്ലെങ്കിൽ കുടിലുകൾക്കകത്ത് അങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത്. ഈ നമ്പിക്കാരോൾ ഇപ്പോഴും പഴയ ആളുകളെ പോലെ തന്നെ നിലത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങുക. പരേസികൾ ഈ ഹോണ്ടോണിൻ്റെ കൂടെ കൂടി വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നടക്കാനായിട്ട് തുടങ്ങിയെങ്കിലും നമ്പിക്കാരോൾ ഇപ്പോഴും വിവസ്ത്രരായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവരുടെ ആണുങ്ങളുടെ അരയിൽ നാമമാത്രമായിട്ട് എന്തെങ്കിലും ഒരു വള്ളിയോ ഇലയോ ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവും. ഈ പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, പൂർണ്ണമായിട്ടും വസ്ത്രമില്ലാതെ തന്നെയാണ് നമ്പിക്കാരോ സ്ത്രീകൾ നടക്കുന്നത്. എന്നാൽ ഹോണ്ടോൺ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ല, ഈ ആമസോൺ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് ഏറ്റവും ഭീകരം. ഇത്തരം വഴക്കുകളിൽ, അതായത് ആമസോൺ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകളിൽ, ഈ ടെലിഗ്രാഫ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പങ്കുചേരരുത് എന്ന് പ്രത്യേകം ഹോണ്ടോൺ പറഞ്ഞിട്ടുണ്ട്. റൂസ്വെൽട്ടും സംഘവും നമ്മൾ മുമ്പ് പറഞ്ഞ ഉച്ചിറാച്ചി എന്ന് പറഞ്ഞ ആ സ്ഥലം, അവരിപ്പോൾ പോകുന്ന ആ ഒരു സ്ഥലം, ഉച്ചിറാച്ചിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ്, പരേസിലൊക്കെ ഉള്ള സ്ഥലമാണ് ഉച്ചിറാച്ചി, അവിടെ എത്തിച്ചേരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നു. ഒരു പരേസി ഗ്രാമം ഈ നമ്പിക്കാരോൾ പോയി ആക്രമിച്ചു. ഈ ഗ്രാമത്തിലെ സാധാരണ പകൽ സമയങ്ങളിൽ ആണുങ്ങൾ വേട്ടയ്ക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ശത്രു ഗോത്രക്കാർ വന്ന് ആക്രമിക്കുന്നത്. പക്ഷേ ഈ പരേസി ഗ്രാമത്തിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം കേട്ടിട്ട് ഈ പരേസി ആണുങ്ങൾ തിരികെ വരികയും രൂക്ഷമായിട്ടുള്ള ഒരു ഗോത്രയുദ്ധം അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇത് ശരിക്കും ഹോണ്ടോണിൻ്റെ ഒരു ടെലിഗ്രാഫ് സ്റ്റേഷന് സമീപമാണ് ഈ യുദ്ധം നടക്കുന്നത്. പരേസികളും നമ്പിക്കാരോളും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ എന്താണെങ്കിലും മുൻതൂക്കം ഈ പ്രാകൃതരായിട്ടുള്ള നമ്പിക്കാരോൾക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ പരേസികൾക്ക് ഒരു ഗുണമുണ്ടായി. ഇവരെ സഹായിക്കാനായിട്ട് ഒരാൾ മുന്നോട്ടേക്ക് വന്നു. ഈ ടെലിഗ്രാഫ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഏതാണ്ട് 100 മൈൽ ചുറ്റളവിൽ തോക്കുള്ള ഒരേ ഒരാൾ, അയാൾ ഈ പരേസികളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ഒരു നമ്പിക്കാരോയെ വെടിവെച്ചിടുകയും ചെയ്തു. നമ്പിക്കാരോൾ ഭയന്നുപോയി അന്ന് അവർ പിന്തിരിഞ്ഞു. പക്ഷേ അവരുടെ ശത്രുത മുഴുവൻ ഈ പരേസികളിൽ നിന്ന് നേരെ ടെലിഗ്രാഫ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ നേർക്കായി. ഇതുണ്ടാവാതിരിക്കാനാണ് ഹോണ്ടോൺ ഈ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ പക്ഷം ചേരരുത് എന്ന് പ്രത്യേകം ഇവരോട് പറഞ്ഞിരുന്നത്. ഡൈ ഇഫ് യു മസ്റ്റ് ബട്ട് നെവർ കിൽ, ആവശ്യമെങ്കിൽ മരിച്ചോളൂ പക്ഷേ കൊല്ലരുത്. ഇതായിരുന്നു ഹോണ്ടോണിൻ്റെ നയം. ഈ ഒരു പോളിസി കാരണം ഗോത്രവർഗ്ഗങ്ങൾക്ക് ഹോണ്ടോണിനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സൈനികർക്ക്, ടെലിഗ്രാഫ് ജോലിക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് മരണതുല്യമായ ഒരു പണിയായിരുന്നു. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറായിരുന്നു ഇദ്ദേഹത്തിന്, തിയഡോർ റൂസ്വെൽട്ടിന് ഉണ്ടായിരുന്നത്. തൻ്റെ കൂട്ടത്തിൽ ഒരാൾ പോലും വധിക്കപ്പെടാൻ പാടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. അതിനു വേണ്ടിയിട്ട് ഈ നമ്പിക്കാരവളെ മുഴുവൻ വേണമെങ്കിൽ കൊന്നുകളയാം. അങ്ങനെ ഒരു പോളിസിയായിരുന്നു തിയഡോർ റൂസ്വെൽട്ടിന് ഉണ്ടായിരുന്നത്. അക്കാലത്ത് വടക്കേ അമേരിക്കയിൽ ജനിച്ചു വളർന്ന സകല അമേരിക്കനൻസിനെ പോലെ തന്നെ നേറ്റീവ് അമേരിക്കനൻസിനോട് വലിയ അനുകമ്പയൊന്നും ഉണ്ടായിരുന്ന ആളൊന്നും ആയിരുന്നില്ല ചെറുപ്പകാലത്ത് ഈ തിയഡോർ റൂസ്വെൽട്ട്. ദ ഓൺലി ഗുഡ് ഇന്ത്യൻ ഈസ് എ ഡെഡ് ഇന്ത്യൻ എന്നുള്ളൊരു വാചകം തിയഡോർ റൂസ്വെൽട്ട് പറഞ്ഞതായിട്ട് പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ജനറൽ ഫിലിപ്പ് ഷെറിഡൻ എന്ന് പറഞ്ഞ ഒരാളാണ് പറഞ്ഞത്. അതും തിയഡോർ റൂസ്വെൽട്ടിന് 14 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഇത് ഫിലിപ്പ് ഷെറിഡൻ പറഞ്ഞത് മറ്റൊരാൾ ഒളിഞ്ഞിരുന്ന് കേട്ടു എന്നാണ് കഥ. ഇങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന പല ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ പ്രചരിക്കുന്ന കോട്സ്, അതിൻ്റെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മകളൻ സീരീസ് നടക്കുന്ന സമയത്ത് മകളൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ചില കോട്സ് ഇതുപോലെ തന്നെ ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നുപോലും മകളൻ പറഞ്ഞതല്ല. മകളൻ ജീവിച്ച് മരിച്ച ശേഷം 100 ആണ്ടുകൾ കഴിഞ്ഞിട്ട് പല ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് മകളൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ റൂസ്വെൽട്ടിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു ഈ കൗബോയി സ്റ്റൈലിലൊക്കെ ഇദ്ദേഹം വൈൽഡ് വെസ്റ്റിൽ ജീവിച്ചിരുന്ന സമയത്തൊന്നും ഇദ്ദേഹത്തിന് വലിയ അനുകമ്പയൊന്നും ഈ നേറ്റീവ് അമേരിക്കൻസിനോട് അങ്ങനെയുള്ള ആളുകളോട് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇദ്ദേഹം പ്രസിഡന്റായി, പിന്നീട് ആഫ്രിക്കൻ പര്യടനം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടത്തിയ ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ നയത്തിലും സ്വഭാവത്തിലും വലിയ വ്യത്യാസം വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിലും അനുഭവങ്ങളും യാത്രകളും ഒക്കെ ഒട്ടനവധി ആളുകളെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ എത്ര യാത്ര ചെയ്താലും പഠിക്കാത്ത ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്താണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തം ആളുകളുടെ സുരക്ഷയാണ് തിയഡോർ റൂസ്വെൽട്ടിന് വലുത്. എന്നാൽ ആമസോൺ ഗോത്ര വിഭാഗങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ ഈ കാഞ്ചിതോ ഹോണ്ടോണിന് വലുത്. ഇത് രണ്ടും പ്രശസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകവീക്ഷണമാണ്. ഈ രണ്ടഭിപ്രായവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ടുപേരും മാനിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമ്മിൽ പലർക്കും ഇല്ലാത്തതും ഇതുതന്നെയാണ്. നമ്മുടെ അഭിപ്രായം അത് ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളവരും അത് വിശ്വസിക്കണം എന്നുള്ള ഒരു ശാഠ്യം നമ്മൾ കാണിക്കുകയും ചെയ്യും. നമുക്ക് ഹോൺഡോൺ റൂസ്വെൽട്ട് എക്സ്പെഡീഷനിലേക്ക് തിരികെ വരാം. ഇവരിപ്പോൾ നമ്പിക്കാരോകൾ വിഹരിക്കുന്ന ഒരു ഭൂമിയിലൂടെ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലൂടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ ഇങ്ങനെ ഷാഡോ ചെയ്യുന്നതല്ലാതെ, കാണാതെ കാട്ടിനുള്ളിലൂടെ ഫോളോ ചെയ്യുന്നതല്ലാതെ ഈ നമ്പിക്കാരോകൾ എന്തുകൊണ്ടാണ് ആക്രമിക്കാത്തത്? ഉറപ്പായിട്ടും അവർക്ക് ഈ കാഞ്ചിതോ ഹോൺഡോണിനെ മനസ്സിലായിട്ടുണ്ട്. ഹോൺഡോൺ എന്താ ചെയ്യുന്നത്? അദ്ദേഹം സ്ഥിരമായിട്ട് കാട്ടിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു യൂണിഫോമാണ് ഇദ്ദേഹം ധരിക്കുക. കാട്ടിനുള്ളിൽ വെച്ചിട്ട് കാഞ്ചിതോ ഹോൺഡോണിനെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ഒരേ യൂണിഫോം തന്നെ ധരിച്ച് കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നത്. എന്താണേലും അത് ഈ നമ്പിക്കാരകൾക്ക് ഇത് തങ്ങൾക്ക് പരിചയമുള്ള കാഞ്ചിതോ ഹോൺഡോൺ തന്നെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ ഇവർ ഷാഡോ ചെയ്തിട്ട് പോലും ഇവരെ ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് ഇതുകൊണ്ട് തന്നെയാവണം. നമ്പിക്കാരകൾ ആക്രമിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഇവർ തലേ ദിവസം വൈകിട്ട് ഇവർ ആക്രമിക്കേണ്ട ഗ്രാമത്തിൻ്റെ കുറച്ച് ദൂരം മാറിയിട്ട്, എന്നാൽ ആ ഗ്രാമവാസികൾ അറിയാത്ത ഒരു സ്ഥലത്ത് ഇവർ ക്യാമ്പ് ചെയ്യും. രാത്രി മുഴുവനും ഇവരുടെ ആചാര രീതികൾ, പ്രാർത്ഥനകൾ, അങ്ങനെ എന്തൊക്കെയോ വലിയ വലിയ പരിപാടികളാണ് ഇവർ രാത്രി മുഴുവൻ നടത്തുക. ഇവരിങ്ങനെ ഇതൊക്കെ നടത്തുന്ന സമയത്ത് അവിടെയുള്ള ചെറിയ ചെറിയ ഈ ഭൂമിയിലുള്ള ചെറിയ ചെറിയ മാളങ്ങൾ, ഈ മരങ്ങളിലുള്ള ചെറിയ ചെറിയ ഓട്ടകൾ, ദ്വാരങ്ങൾ, ഇതെല്ലാം ഇവർ അടച്ചു വെക്കും. ഇതുവഴി ശത്രു അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇവരെ കേൾക്കും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ രാത്രി മുഴുവനും ഇവരുടേതായ രീതിയിലുള്ള പല കലാപരിപാടികൾ ഇവർ അവിടെ കാണിക്കും. വലിയ ഹോമമൊക്കെ അല്ലെങ്കിൽ വലിയ ആഴിയൊക്കെ കൂട്ടിയിട്ട് അതിന് ചുറ്റും ഇവർ നൃത്തം ചെയ്യും. ഇതിനുശേഷം ഉറുമ്പ് തീനി, പിന്നെ തവള, ഇതിൻ്റെയൊക്കെ തൊലി എടുത്തിട്ട് ഇവർ കരിക്കും. എന്നിട്ട് ഉണക്ക ഇലകളുടെ കൂടത്തിലിട്ട് കത്തിക്കും. ഇത് ശ്വസിച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് ഈ ശത്രുക്കളെ കൊല്ലാനുള്ള ധൈര്യം കിട്ടും, അല്ലെങ്കിൽ ഉത്തേജനം, ശക്തിയൊക്കെ കിട്ടും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ഇവരുടെ ഗോത്ര തലവനായിട്ടുള്ള ആൾ രാത്രി മുഴുവനും എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ഉറങ്ങാതിരിക്കും. വെളുപ്പിനെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുൻപാണ് ഇവർ ഈ ശത്രു ഗ്രാമം ആക്രമിക്കുക. അവിടെ ജീവനോടെ ഒരാളെയും ഇവരെ അവശേഷിപ്പിക്കില്ല. ഇത്തരം ജീവിതവും ആചാരവും ഒക്കെ ഫോളോ ചെയ്തു പോകുന്ന നമ്പിക്കാരകൾ അധിവസിക്കുന്ന വനഭൂമിയിലൂടെയാണ് റൂസ്വെൽട്ടും സംഘവും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ദിവസം വൈകിട്ട് അത് സംഭവിച്ചു. ഇവർ അന്നത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവർ ടെൻറ്റുകൾ ഇങ്ങനെ നിർമ്മിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ഒരു വലിയ കൂവൽ കേട്ടു. അത് കേട്ടതോടെ ഹോൺഡോണിന് കാര്യം മനസ്സിലായി. നമ്പിക്കാരകൾ തൊട്ടടുത്ത് വനത്തിലുണ്ട്. അവർ ഹോൺഡോണിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് പുറത്തേക്ക്, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം എന്ന ആഗ്രഹമുണ്ട്. അതാണ് ആ കൂവൽ ശബ്ദത്തിന്റെ അർത്ഥം. റൂസ്വെൽട്ടും സംഘവും ഇതറിഞ്ഞിട്ട് ഒന്ന് ഞടുങ്ങി. ബ്രസീലിയൻ ഹൈലാൻഡ്സിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗോത്രവർഗം തൊട്ടടുത്ത് കാടിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഏത് നിമിഷവും അവർ ഈ ക്യാമ്പിനുള്ളിലേക്ക് കയറി വരാം. എന്താണേലും മുമ്പ് കേട്ട ആ കൂവലിന് മറുപടിയായിട്ട് നമ്മുടെ ഹോൺഡോൺ തിരിച്ചും ഒരു കൂവൽ കൊടുത്തു. അതിന് മറുപടിയായിട്ട് വീണ്ടും കാടിനുള്ളിൽ നിന്ന് കൂവലുകൾ വരാൻ തുടങ്ങി. ഇങ്ങനെ അനേകം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവിയാൽ മാത്രമേ ഈ സ്ഥലം സുരക്ഷിതമാണ് എന്ന് കണ്ടിട്ട് നമ്പിക്കാരകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരികയുള്ളൂ. അങ്ങനെ അവസാനം ഇവർക്ക് ചുറ്റുമുണ്ടായിരുന്ന കാടുകൾ ഒന്ന് ഇളകി. അവിടെയും ഇവിടെയായിട്ട് ചില തലകൾ, മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സാവധാനം നമ്പിക്കാരകൾ ഈ കാട് വകഞ്ഞു മാറ്റി ഇവരുടെ ഈ ടെൻറ്റ് ഇരിക്കുന്ന ആ വെളും പ്രദേശത്തേക്ക് ഇറങ്ങി വന്നു. ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ ഭയപ്പാടോടെ ശബ്ദമുണ്ടാക്കാതെ സാവധാനം എഴുന്നേറ്റ് നിന്നു. മുമ്പ് ഇവർ കണ്ട പരേസികൾ എന്ന് പറഞ്ഞ ഗോത്രക്കാരെക്കാളും ഉയരക്കൂടുതൽ ഇവർക്കുണ്ട്, പക്ഷേ നിറം കുറവാണ്. പൂർണ്ണമായും വിവസ്ത്രരായ ഇവരുടെ കയ്യിൽ നീളമുള്ള അമ്പും വില്ലും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ആദ്യമേ ചിരിച്ചുകൊണ്ട് ഹോൺഡോണിൻ്റെ അരികിൽ വന്നു. അതിനുശേഷം ഇവർ ബാക്കിയുള്ള ആളുകളുടെ അരികിലേക്ക്, ഓരോരുത്തരുടെയും അരികിലേക്ക് വന്നു നിന്നു. ഇവർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ വളരെയധികം അടുത്ത്, നമ്മുടെ ശരീരത്തോട് വളരെയധികം ചേർന്നാണ് ഇവർ വന്ന് നിൽക്കുക. ഇവരുടെ ഉച്ഛ്വാസം നമ്മുടെ മുഖത്ത് അടിക്കും. നമ്മുടെ കൈയൊന്ന് ഉയർത്തുവാനുള്ള സ്ഥലം പോലും ഈ രണ്ടു പേർക്കിടയിൽ ഉണ്ടാവില്ല. അത്രയ്ക്ക് ചേർന്നിട്ടാണ് ഇവർ വന്ന് നിന്നിട്ട് നമ്മെ നോക്കുന്നത്. ചിലർക്ക് അവരുടെ ദേഹത്തുള്ള ഗന്ധം അടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരെ തോന്നി. പക്ഷേ പ്രതികരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ ഇവർ ആക്രമിക്കും. റൂസ്വെൽട്ട് ഇവർ വരുന്ന സമയത്ത് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് എഴുതുകയായിരുന്നു. ചിത്രം നോക്കുക. നമ്മൾ ഇപ്പോഴും ഡെക്കാത്തിൽ നിന്ന് മേടിക്കുന്ന രീതിയിലുള്ള പോർട്ടബിൾ ചെയറും ടേബിളും ഒക്കെയാണ് അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ കയ്യിൽ ഗ്ലൗസുകൾ, മുഖത്ത് നെറ്റും ഒക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. രോഗം പരത്തുന്ന കൊതുകുകളുടെയും വിഷം കുത്തിവെക്കുന്ന പ്രാണികളുടെയും സ്വർഗമാണ് ആമസോൺ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് എഴുതുന്ന സമയത്തൊക്കെയാണ് ഈ പ്രാണികളും കൊതുകുകളും ഒക്കെ കൂട്ടത്തോടെ ആക്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫോട്ടോയൊക്കെ ഏത് ക്യാമറയിലാണ് എടുത്തത്? 1900 ഇറങ്ങിയ കൊഡാക് ബ്രൗണി എന്ന് പറഞ്ഞ പേരുള്ള ഒരു ക്യാമറ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അക്കാലത്തെ ജനകീയ ക്യാമറകളിൽ ഒന്നായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയതാണ്, പക്ഷേ ഉപയോഗിച്ചത് ഇതുപോലുള്ള ആളുകളാണ്. ഇത് കൂടാതെ ഒരു 3A സ്പെഷ്യൽ കൊഡാക് ക്യാമറ, അതും ഇവർ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണേലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ റൂസ്വെൽട്ടിന് ചുറ്റും ഈ നമ്പിക്കാരകൾ വന്ന് തിങ്ങി നിറഞ്ഞ് അടുത്തടുത്ത് വന്നങ്ങ് നിന്നു. റൂസ്വെൽട്ടിനെ ഒന്ന് എണീക്കുവാനോ അല്ലെങ്കിൽ കൈയൊന്ന് അനക്കുവാനോ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചേർന്നാണ് ഇവർ വന്ന് നിൽക്കുന്നത്. റൂസ്വെൽഡ് എന്ത് ചെയ്തു, സ്നേഹത്തോടെ ഇവരുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് സ്ലോ മോഷനിൽ ഇദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നിന്നു. ചില നമ്പിക്കാരകളുടെ മൂക്കും ചുണ്ടും ഒക്കെ തുളച്ചിട്ട് അതുവഴി ഈ ചില തടിക്കഷ്ണങ്ങൾ മുളങ്കമ്പുകളൊക്കെ കയറ്റിയിരിക്കുന്നത് കാണാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽഡ് ആംഗ്യ ഭാഷയിൽ ഇതൊന്ന് ഊരി കാണിക്കാവോ എന്ന് അവരോട് ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തോ തമാശ പോലെ തോന്നി. അവരെല്ലാവരും വലിയ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. നമ്പിക്കാരകളുടെ പ്രത്യേകത, അവർ വളരെ ഉച്ചത്തിൽ എന്നാൽ അത്യധികം വേഗത്തിലാണ് സംസാരിക്കുന്നത്. ഇതിനുശേഷം ക്യാമ്പിൽ ഉടനീളം കറങ്ങി നടന്നിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് ഇതൊക്കെ എന്താണ് എന്നൊക്കെ നോക്കി തിരികെ അവിടെ വെച്ചു. ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ ക്യാമ്പിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽഡിൻ്റെയും ആളുകളുടെയൊക്കെ ഭയം ഒന്ന് മാറി തുടങ്ങി. ആദ്യമൊക്കെ ഇവരുടെ ഈ വരവും ഇവരുടെ ഈ അടുത്ത് ചേർന്നുള്ള നിൽപ്പും ഒക്കെ റൂസ്വെൽഡിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചിരിച്ചും കളിച്ചും ഒക്കെ ഇതിനകത്തോട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഭയമെല്ലാം മാറി. റൂസ്വെൽഡ് പതുക്കെ ഇവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ആണുങ്ങൾ ഇവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്നത് കണ്ടതോടെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ സ്ത്രീകൾ കാട്ടിൽ നിന്ന് ഈ ക്യാമ്പിലേക്ക് ഇറങ്ങി വന്നു. ആണുങ്ങൾ ഈ ഒരു സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും ഒക്കെ എങ്ങനെയാണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് എയ്യുന്നത് എന്നൊക്കെ ഈ റൂസ്വെൽഡിനെയും സംഘത്തെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും ഇവർ ക്യാമ്പ് വിട്ടു പോകാനായിട്ട് തയ്യാറായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഒരു ഗോത്രവർഗ രീതി അനുസരിച്ചുള്ള ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ഇവരാരംഭിച്ചു. സമാധാന പ്രിയരായിട്ടുള്ള പരേസി വർഗ്ഗക്കാരോട് സമാനതകളില്ലാത്ത ക്രൂരത കാണിക്കുന്നത് ഇവർ തന്നെയാണോ എന്ന് റൂസ്വെൽഡ് സംശയിച്ചു. അത്രയ്ക്ക് സൗഹൃദപരമായിട്ടും ചിരിച്ചും കളിച്ചുമൊക്കെയാണ് ഇവർ ഈ നമ്പിക്കാരുകൾ ഈ ക്യാമ്പിൽ നടക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. നൃത്തമെല്ലാം കഴിഞ്ഞു, ഏറെ വൈകി. പക്ഷേ ക്യാമ്പിൽ ആരും ഉറങ്ങിയില്ല. നമ്പിക്കാരുകൾ ഈ ക്യാമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടപ്പുണ്ട്. പ്രഭാതമാകുന്നതിന് കുറച്ച് മുമ്പ് റൂസ്വെൽഡ് ഒന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്പിക്കാരകൾ ക്യാമ്പ് വിട്ടു പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഈ എക്സ്പെഡീഷൻ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് നായ്ക്കളെ മോഷ്ടിച്ചുകൊണ്ടാണ് അവർ സ്ഥലം വിട്ടത്. അത് കേട്ടതോടെ ഇദ്ദേഹത്തിന് റൂസ്വെൽഡിന് കോപമായി. നിഷ്കളങ്കരാണ്, സൗഹൃദയരാണ്, പക്ഷേ കൊള്ളക്കാരും കൊലപാതകളുമാണ്. ഇവരെക്കുറിച്ച്, നമ്പിക്കാരകളെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇവരെ ഇങ്ങനെ സഹിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സ്വഭാവത്തിന് കൂടെ നിൽക്കുന്ന ഹോണ്ടോണിൻ്റെ ഒരു പോളിസി ഇതിനോട് തനിക്ക് എതിർപ്പാണ് എന്ന് റൂസ്വെൽഡ് അവിടെ വെച്ച് പറയുകയും ചെയ്തു. ഇതിനുശേഷം പലപ്പോഴായിട്ട് ഇവരുടെ ഈ പോക്കിൽ ഈ നമ്പിക്കാരകൾ ഇവരുടെ ക്യാമ്പ് സന്ദർശിക്കാൻ വരികയും വന്നിട്ട് പോകുന്ന സമയത്തെല്ലാം ക്യാമ്പിലെ ഓരോ സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് February 11 മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അന്ന് അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗോത്രവർഗ ഗ്രാമത്തിലാണ് എത്തിപ്പെട്ടത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഹോണ്ടോൺ റൂസ്വെൽഡ് സംഘത്തിലെ കുറച്ച് പേര് ഒന്ന് നടക്കുവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് പഴയ രീതിയിലുള്ള ഒരു കാഴ്ച അവർ വീണ്ടും കണ്ടത്. രണ്ടു പേരെ നിലത്തിങ്ങനെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് അരയറ്റം. അവരുടെ അസ്ഥികൂടം മാത്രമാണ് ഇങ്ങനെ അരയറ്റം കുഴിച്ചിട്ട രീതിയിൽ ഇവർ കാണുന്നത്. സത്യത്തിൽ ആ രണ്ടുപേരും ബ്രസീലുകാരായിട്ടുള്ള രണ്ട് പട്ടാള ഉദ്യോഗസ്ഥരാണ്. ഈ അവിടെ നേരത്തെ ഹോണ്ടോൺ നിയോഗിച്ചിരുന്ന ഈ ടെലിഗ്രാഫ് ലൈനുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെയാണ് നമ്പിക്കാരകൾ അരയറ്റം കുഴിയിട്ട് മൂടിയിട്ട് ബാക്കി നെഞ്ചിലേക്ക് അസ്ത്രം എയ്ത് വധിച്ചത്. ഓർക്കുക, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് മാത്രമല്ല ബാക്കിയുള്ള ഗോത്രവർഗ്ഗക്കാരോടും നമ്പിക്കാരോൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് റൂസ്വെൽഡ് ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭയം ഇതായിരുന്നില്ല. നമ്പിക്കാരോൾ ഇങ്ങനെയുള്ളൊരു വർഗമാണ്, അവർ പ്രാകൃതരാണ്. പക്ഷേ അവർ കുറച്ചൊക്കെ ഹോണ്ടോൺ പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ ഹോണ്ടോണിനോട് കുറച്ചൊക്കെ അനുഭാവം കാണിക്കുന്ന ഒരു വർഗ്ഗമാണ് നമ്പിക്കാരോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂട്ടിൽ ഇതുവരെയും ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. പക്ഷേ റിവർ ഓഫ് ഡൗട്ട്, അതിൻ്റെ തീരങ്ങളിൽ അധിവസിക്കുന്ന ജനത, അവർ പുറം ലോകം കാണാത്ത ജനതയാണ്. നമ്പിക്കാരോൾ ഇങ്ങനെയാണെങ്കിൽ, അതായത് കുറച്ചൊക്കെ സൗഹൃദരായിട്ടുള്ള നമ്പിക്കാരോൾ ഇങ്ങനെയാണെങ്കിൽ, റിവർ ഓഫ് ഡൗട്ടിൻ്റെ തീരങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾ, ഗോത്രവർഗ്ഗക്കാർ എങ്ങനെയാവും? പുറം ലോകത്തിന് റൂസ്വെൽഡും ഹോണ്ടോണും ഒക്കെ പര്യവേഷകരാണ്. പക്ഷേ ഇവിടെ ഈ ആമസോണിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് ഇവർ കടന്നുകയറ്റക്കാർ മാത്രമാണ്. സത്യത്തിൽ ഈ നമ്പിക്കാരോൾ ഉൾപ്പെടെയുള്ള ആ ഗോത്രവർഗ്ഗക്കാർ അവരുടെ ടെറിട്ടറി, അവരുടെ ആ ഒരു പ്രദേശം സംരക്ഷിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എക്സ്പെഡീഷൻ സംഘം വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. ഈ സമയത്തെല്ലാം ഈ എക്സ്പെഡീഷൻ സംഘത്തിലെ ആളുകൾക്ക് രോഗം വരുന്നുണ്ട്, ചിലർ മരിക്കുന്നുണ്ട്, കഴുതകൾ, കുതിരകൾ, കാളകൾ ഇതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ കുറയുന്നുണ്ട്, ചുമക്കാൻ ആളില്ലാതെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അവസാനം ഇതുവരെയും അവർ ഒരു വിധത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് വന്ന ആ വള്ളങ്ങൾ, അതും കൂടി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അത് വലിക്കാനായിട്ട് കാളകൾ ഇനി ഇവരുടെ കൂട്ടത്തിലില്ല. അതോടുകൂടിയിട്ട് കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു സംഘമായിട്ട് ഇവർ ചുരുങ്ങി. ഇനി റിവർ ഓഫ് ഡൗട്ടിൽ ചെന്ന ശേഷം അവിടെയുള്ള മരങ്ങൾ വെച്ചിട്ട് പുതിയ വഞ്ചികൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാരുമായിട്ട് ഈ ഹോണ്ടോൺ ഇടപഴകിയ ശേഷം അവരിൽ നിന്ന് വഞ്ചികൾ വാങ്ങണം. ഇതിനിടെ റൂസ്വെൽഡ് അറിയാതെ ഹോണ്ടോൺ ചില പരിപാടികൾ ഒപ്പിച്ചു. ചില ഉത്തരവുകൾ തൻ്റെ ആളുകൾക്ക് കൊടുത്തിരുന്നു. അദ്ദേഹം തൻ്റെ ആളുകളുടെ മാത്രം ഭക്ഷണം വെട്ടിച്ചുരുക്കി. അതുകൂടാതെ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇനി എടുക്കണ്ട എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഇതിനു പകരം ഈ മൂന്ന് അമേരിക്കക്കാർ, റൂസ്വെൽഡ്, കെർമിറ്റ്, പിന്നെ ഈ ഷെറി, ഈ മൂന്ന് പേർക്കും വേണ്ടുന്ന സാധനങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ചുമക്കുവാനായിട്ടാണ് ഇദ്ദേഹം തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞത്. അതായത് തങ്ങൾ ഇച്ചിരി വിഷമിച്ചാലും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഈ മൂന്ന് പേര് എൻ്റെ രാജ്യത്തിൻ്റെ അതിഥികളാണ്, അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. ഇതായിരുന്നു ഹോൺടോണിൻ്റെ നയം. ഓർക്കുക, ഇവർ സഞ്ചാരം, ഇവരുടെ യാത്ര തുടങ്ങിയിട്ട് രണ്ടര മാസങ്ങളായിട്ടുണ്ട്. ഇപ്പോഴും ബ്രസീലിയൻ ഹൈലാൻഡ്സ് വഴിയാണ് ഇവർ സഞ്ചരിക്കുന്നത്. അതായത് താരതമ്യേന ഉയരക്കൂടുതലുള്ള സ്ഥലങ്ങൾ വഴിയാണ് ഇവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നൊരു ദിവസം ഒരു കുന്നിൻ്റെ ചെരുവിൽ നിന്ന് ഇവർ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് അകലെ വളഞ്ഞു പുളഞ്ഞ് ഒരു വെള്ളിരേഖ പോലെ എന്തോ ഒന്ന് അങ്ങ് അകലെ എങ്ങോട്ടേക്ക് പോയി മറയുന്നു. അതാണ് ഇവർ പോകേണ്ട ആ നദി, റിവർ ഓഫ് ഡൗട്ട്. ഇനി വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾ ആ ഒരു വെള്ളിരേഖ വഴി വേണം ഇവർക്ക് സഞ്ചരിക്കുവാനായിട്ട്, ആ ഒരു നദിയിലൂടെ വേണം ഇവർക്ക് പോകുവാൻ. ഇനി അവർ താഴേക്ക് സാവധാനം ഇറങ്ങുകയാണ്, ബ്രസീലിയൻ ഹൈലാൻഡിൽ നിന്നും ആമസോൺ നദീതടത്തിലേക്ക്, മില്യൺ വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ കൂറ്റൻ തടാകത്തിൻ്റെ അടിത്തട്ടിലേക്ക്, ആമസോൺ മഴക്കാടുകളിലേക്ക് അവരിറങ്ങുകയാണ്. ഹോൺടോൺ കരുതുന്നത് ഇവർ പോകുന്ന റിവർ ഓഫ് ഡൗട്ട്, അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഏകദേശ രൂപം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം വിചാരിക്കുന്നത് ആമസോണിൻ്റെ ഒരു പ്രധാന പോഷക നദിയായിട്ടുള്ള മൈദൈറ, ഈ നദിയിലേക്കാണ് നമ്മുടെ ഈ റിവർ ഓഫ് ഡൗട്ട് ചെന്ന് കയറുന്നത് എന്നാണ് ഹോൺടോൺ കരുതുന്നത്. ഇവർ മാസങ്ങൾ ഈ റിവർ ഓഫ് ഡൗട്ടിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ മെദേറ നദിയിലാവും ചെന്ന് കയറുക. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് രോഗങ്ങൾ കാണും, അപകടങ്ങൾ സംഭവിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ, വ്രണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഭക്ഷണം കാണുവാൻ തീരെ സാധ്യതയില്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ട ഈ ഹോൺടോൺ എന്ത് ചെയ്തു, തൻ്റെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം ഈ മെദേറ നദിയിലേക്ക് എവിടെ വെച്ചാണോ റിവർ ഓഫ് ഡൗട്ട് ചെന്ന് കയറാൻ സാധ്യതയുള്ളത് ഒരു ഊഹമാണ്, ആ ഒരു ഭാഗത്തേക്ക് മറ്റൊരു ഓഫീസറെ ഇദ്ദേഹം പറഞ്ഞയച്ചു മറ്റൊരു വഴിയിലൂടെ. അതായത് ഹോൺടോണും റൂസ്വെൽട്ടും ഈ ഒരു സംഘവും ഈ റിവർ ഓഫ് ഡൗട്ടിലൂടെ സഞ്ചരിച്ചിട്ട് മദേറ നദിയിൽ ചെന്ന് ചേരുന്ന ആ സ്ഥലത്ത് മറ്റൊരു വഴിയിലൂടെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇവരെയും കാത്ത്, രണ്ട് മാസങ്ങൾക്ക് ശേഷം ഇവർ വരുന്നതും കാത്ത് ഇദ്ദേഹം അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഇവർക്ക് വിടുന്ന മരുന്ന്, ഭക്ഷണം, കാര്യങ്ങളൊക്കെ അവിടെ കാത്തു നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ആ ഒരു സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ആന്റോണിയോ പിരിനോസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെയാണ് ഇദ്ദേഹം ആ ദൗത്യം ഏൽപ്പിച്ചത്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ നാവിലാണ് പിരാന കടിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടാവണം, എങ്ങനെയാണ് ഈ ആന്റോണിയോ പിരിനോസ് ഈ മെദേറ എന്ന് പറഞ്ഞ നദിയിൽ എത്തിച്ചേരുക, മെദേറ നദിയിലേക്കാണ് റിവർ ഓഫ് ഡൗട്ട് വന്ന് ചേരുക എന്നുള്ള ഊഹമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ മെദേറ നദിയിലാണ് ഈ പിരിനോസ് കാത്തു നിൽക്കുന്നത്. മെദേറ നദിയിലേക്ക് വന്ന് ചേരുന്ന മറ്റൊരു നദിയുണ്ട്, അരിപ്പാന എന്നാണ് ആ നദിയുടെ പേര്. ആ നദിയിലൂടെ സഞ്ചരിച്ചാണ് ഇദ്ദേഹം ഈ പിരിനോസ് എന്ന് പറഞ്ഞ ഈ ആളും സംഘവും ഈ മെദേറ നദിയിൽ എത്തിച്ചേരുന്നത്. മെദേറ നദിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം പോയി കഴിയുമ്പോഴേക്കും മറ്റൊരു വലിയ നദി ഈ മെദേറ നദിയിലേക്ക് വന്ന് ചേരുന്ന ഒരു സ്ഥലം കാണാൻ സാധ്യതയുണ്ട്. അവിടെ കാത്തു നിൽക്കാനാണ് ഇദ്ദേഹം ഹോൺടോൺ അയാളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥലം ഈ റിവർ ഓഫ് ഡൗട്ട് വന്ന് ചേരുന്ന സ്ഥലമാണ് എന്നാണ് ഹോൺടോൺ ഊഹിക്കുന്നത്. ഇനി ഈ റിവർ ഓഫ് ഡൗട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് തങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഊഹം ഹോൺടോണിന് മാത്രമേ കുറച്ചെങ്കിലും ഉള്ളൂ. നൂറുകണക്കിന് ചെറിയ പുഴകൾ, വലിയ നദികളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. എല്ലാത്തിനെ ദിശ ആമസോൺ നദി ഏതുവഴിയാണ് ഒഴുകുന്നത്, അങ്ങോട്ടേക്കാണ്. ഇതെല്ലാം അങ്ങോട്ടേക്കാണ് ചെന്ന് ചേരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വലിയ ആമസോൺ തടാകം പൊട്ടി ഒലിച്ച് ഒഴുകിയ വഴികളാണ് ഈ കാണുന്ന നൂറുകണക്കിന് നദികൾ. ഈ നദികളിലെല്ലാം ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ, കുത്തൊഴുക്കുള്ള സ്ഥലങ്ങൾ, ചുഴികൾ, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ് ഈ നദികളിൽ ഉടനീളം ഉള്ളത്. അനേകം വെള്ളച്ചാട്ടങ്ങൾക്ക് പുറമെ നദി അതിവേഗത്തിൽ ചെരുവിലൂടെ കുതിച്ചൊഴുകുന്ന റാപ്പിഡ്സ്, അങ്ങനെ ഒട്ടനവധി പ്രതിബന്ധങ്ങൾ ഈ നദിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ റിവർ ഓഫ് ഡൗട്ട് ചെന്ന് ചേരുന്നു എന്ന് ഹോൺടോൺ കരുതുന്ന മെദേറ നദിയിൽ തന്നെ 46 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. ആ ഒരു നദിയിലേക്ക് വന്ന് ചേരുന്ന ഈ റിവർ ഓഫ് ഡൗട്ടിന്റെ അവസ്ഥയും ഇതുതന്നെയാവാനാണ് സാധ്യത. ചുരുക്കത്തില് ആന്റോണിയോ പിരിനോസ് അയാൾ ഒരു വിധത്തിൽ ഈ മെദേറ നദിയിൽ എത്തിച്ചേരുന്ന ആ ഒരു സ്ഥലം, അവിടെ ഇവർക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് മാസങ്ങൾ എടുത്തേക്കാം, അവിടെ എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ 1914 ഫെബ്രുവരി മാസം 25 റൂസ്വെൽട്ടും സംഘവും കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ആ ഒരു ശബ്ദം അവർ കേട്ടു. അങ്ങ് അകലെ നിന്നും അതിശക്തിയോടെ ആർത്തലച്ചൊഴുകുന്ന ഒരു നദിയുടെ ഭയാനകമായ ശബ്ദമാണ് അവർ കേട്ടത്, റിവർ ഓഫ് ഡൗട്ട്. ഈ ഒരു സ്ഥലം വരെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചിതോ ഹോൺടോണും സംഘവും എത്തിയത്. പട്ടിണി, രോഗം, ഇതുമൂലം അവശരായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുവാൻ സാധിച്ചില്ല. ചുരുക്കത്തിൽ അതിനും അപ്പുറം ഹോൺടോൺ പോലും കണ്ടിട്ടില്ലാത്ത ഒരു നദിയും നിഗൂഢ വനങ്ങളുമാണ് റൂസ്വെൽട്ടിനെയും സംഘത്തെയും കാത്തിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു കൂറ്റൻ ജാതിയായിട്ട് ആരംഭിച്ച റൂസ്വെൽട്ട് ഹോൺടോൺ പര്യവേഷണ സംഘത്തിൽ ഇനി അവശേഷിക്കുന്നത് വെറും 22 ആളുകൾ മാത്രമാണ്. അതിൽ ഇനി വെറും 3 അമേരിക്കൻസ് മാത്രമാണ് അവശേഷിക്കുന്നത്, റൂസ്വെൽട്ട്, മകൻ കെർമിറ്റ്, പിന്നെ ഷെറി. കഷ്ടിച്ച് 50 ദിനങ്ങൾ കഴിഞ്ഞു കൂടാനുള്ള ഭക്ഷണം മാത്രമാണ് ഇവരുടെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത്. കൂടാതെ ഒരൊറ്റ ബോട്ട് പോലും ഇപ്പോഴും ഇവരുടെ കൈവശമില്ല. റൂസ്വെൽട്ട് എഴുതിയിരിക്കുന്നത് പോലെ റിവർ ഓഫ് ഡൗട്ട് ശരിക്കും റിവർ ഓഫ് ഡിസ്ട്രസ് ആയി മാറുകയാണ്.